പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 2021 എന്ന ദൈവം നമുക്ക് ദാനം നൽകിയ പുതിയ വർഷത്തിലെ ആദ്യത്തെ സൺഡേയാണ്, ആദ്യത്തെ ഞായറാഴ്ചയാണ്. രണ്ടായിരത്തി 2021 സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകിയ സന്ദേശം, ദ ഇയർ ഓഫ് ഗിയർ അപ്പ്, ദ ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പോകാതെ പുറകിലോട്ട് പോയ ലോകത്തെ ദൈവം ക്രിസ്തുവിലൂടെ തന്റെ ആത്മാവിലൂടെ ഇനിയുള്ള നാളുകളിൽ മുമ്പോട്ടേക്ക് വിടുകയാണ്. അതെന്താ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനിലൂടെ മനുഷ്യൻ വെളിപ്പെടാനല്ല, മനുഷ്യനിലൂടെ പിശാച് വെളിപ്പെടാനല്ല, മനുഷ്യനിലൂടെ ദൈവം ഭൂമിയിൽ വെളിപ്പെടാനാണ്, തന്റെ പ്രോപ്പർട്ടിയിൽ വെളിപ്പെടാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ആദത്തെ ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ തന്നെ ഊതിയത്. താൻ തന്നെയാണ് അതിനുള്ളിൽ നിറച്ചത്. അങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമുള്ളവനാണ്. പക്ഷെ അവൻ പാപം ചെയ്തപ്പോൾ ആ ദൈവ തേജസ് അവനെ വിട്ടുമാണ്. എന്നാൽ ക്രിസ്തുവിലൂടെ സ്വർഗത്തിൽ നമുക്ക് തിരികെ തരികയാണ്. എന്നാൽ ഇത് തിരികെ തരികയില്ല എന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന പിശാച്, പിശാചിന്റെ കിങ്ഡം അത് ഈ കാലം അത്രയും ജയിച്ചു. പക്ഷേ നാവ് ഇറ്റ്സ് ഗോഡ്സ് ടേൺ. മത്ത 24:14 പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം അന്ത്യകാലത്ത് സർവ സൃഷ്ടിക്കും അറിയിക്കപ്പെടും. അതോടെ അവസാനം ആ ഒരു പോയിന്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും അതെല്ലാം തട്ടി താഴെ വീഴുകയുള്ളൂ. കാരണം പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യനല്ല, പ്രവർത്തിക്കുന്നത് ദൈവമാണ് മനുഷ്യനിലൂടെ. കർത്താവ് യേശു പൗലോസ് അപ്പസ്തോലനോട് പറഞ്ഞു, അദ്ദേഹം അപ്പസ്തോലനാകുന്നതിന് മുമ്പ്, മുള്ളിന് നേരെ ചവിട്ടുന്നത് നിനക്ക് നല്ലതല്ല, കാരണം നീ നിരക്ക് തന്നെ മുറിവേക്കത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് ദൈവരാജ്യത്തിനെതിരെ, ഈ പാറക്കെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ തകർന്നു പോകും. ഈ പാറ ആരുടെ മേഖല വീണാ അതും തകർന്നു, അവനും തകർന്നു. അപ്പോ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ അന്ത്യ നാളുകളിൽ മത്ത 24:14 വചനത്തിന്റെ സപ്പോർട്ടോടുകൂടി അങ്ങ് മൂവ് ചെയ്യുകയാണ്. ഇതാണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യ സന്ദേശം. ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, ഈ അന്ത്യകാല ശുശ്രൂഷയിൽ ഇത് ഒരു യുദ്ധമാണ്. മനുഷ്യനോടല്ല, പിശാചിനോടും അവന്റെ സേനയോടുമുള്ള യുദ്ധമാണ്. നിങ്ങൾക്ക് പോരാട്ടമുള്ള ജനത്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോട് ഈ അന്ധകാലോകത്തിന്റെ ആധിപത്യ ശക്തികളോട് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും, പിശാചിനോടൊരു കിങ്ഡത്തോടുമാണ്. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് എന്ന് പറഞ്ഞിട്ടും ഇന്ന് ആരും അവനെ കുറിച്ച് ശ്രദ്ധിക്കുന്നതേ ഇല്ല. കാരണം അത് തന്നെ അവന്റെ ജയത്തിന്റെ കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വ്യക്തതയോടെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്ത്യ നാളുകളിൽ എന്റെ കൂടെ നിൽക്കുന്ന, ഇപ്പോൾ ദൈവം നിർത്തിയിരിക്കുന്ന, ഇനിയും സ്വർഗത്തിലെ ദൈവം അനേകരെ നിർത്താൻ പോകുന്നു, നിർത്തുന്നവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു യുദ്ധമാണ്, ആത്മീക യുദ്ധം. ഈ യുദ്ധത്തിൽ മാനുഷികമായ ലാൻഡ് അല്ല നമ്മൾ പിടിക്കുന്നത്, മാനുഷിക ലാൻഡ് അല്ല പിടിക്കുന്നത്, ദൃശ്യമായ ലാൻഡ് അല്ല നാം പിടിക്കുന്നത്, അദൃശ്യമായ ലാൻഡ് ആണ് പിടിക്കുന്നത്. മനുഷ്യഹൃദയത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായ ചിന്തകളുടെ കോട്ടകൾ കെട്ടിയിരിക്കുകയാണ്. ആ ചിന്തകൾ കൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കാത്ത ചിന്തകൾ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായ ചിന്തകളുടെ കോട്ടകൾ കെട്ടിയിരിക്കുകയാണ്. ആ കോട്ടകളുടെ ഉള്ളിൽ ഈ മനുഷ്യനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ആ കോട്ടകളാണ് ഈ നാളുകളിൽ പിശാച് കെട്ടിയ കോട്ടയ്ക്കുള്ളിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത്. പിശാച് കെട്ടിയ കോട്ടയ്ക്കുള്ളിലേക്ക് നാം കയറിപ്പോകുമ്പോ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് ജയം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ധൈര്യത്തോടെ അതിലൂടെ കയറി പോയാൽ മതി, ഭീരുക്കളാകാതെ ധൈര്യത്തോടെ കയറി പോയാൽ മതി. മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണമെന്നുള്ള ചിന്തയുള്ള അതിലൂടെ കയറി പോയാൽ മാത്രം മതി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മുമ്പിൽ വമ്പൻ എരിഹോ കോട്ട പോലെ കെട്ടപ്പെട്ടിരിക്കുന്ന കോട്ടകൾ, പിശാച് മനുഷ്യഹൃദയങ്ങളിൽ കെട്ടിയിരിക്കുന്ന കോട്ടകൾ താഴെ വീഴുവാനായിട്ട് ഇടയാകും. ഇതുമായുള്ള ബന്ധത്തില് ഞാന് ആ സ്ക്രീനിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവ് ചിന്തകൾ തന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഓ ലോർഡ് ഐ ലവ് യു. ഞാൻ ഫാദർ ഐ താങ്ക് യു. ശ്രദ്ധിച്ചാതെ ഇതാ നിങ്ങൾക്ക് ചിത്രം കാണുന്നുണ്ടോ നിങ്ങള്? ഇത് എരിഹോ കോട്ടയ്ക്ക് ചുറ്റും, അതെ പഴയ നിയമത്തിലെ നിഴലാണ്, എരിഹോ കോട്ടയ്ക്ക് ചുറ്റും ദൈവമക്കളെ അക്സസ് ചെയ്യാൻ പ്രവേശിക്കാൻ സമ്മതിക്കാതെ കോട്ട കെട്ടിയിരിക്കുകയാണ്. എരിഹോ കോട്ടയ്ക്ക് ചുറ്റും ഇതാ ജോഷയുടെ നേതൃത്വത്തിൽ ഇതാ സൈന്യ യുദ്ധം കൊണ്ടല്ല, ഫിസിക്കൽ വാർ അല്ല, പകരം ഇതാ 7 ദിവസം ആ കോട്ടയ്ക്ക് ചുറ്റും ചുറ്റുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ 7-ാമത്തെ ദിവസമായപ്പോ ഇതാ പുരോഹിതൻ എല്ലാ ദിവസവും കാഹളം ഊതുന്നുണ്ട്, എല്ലാ ദിവസവും കാഹളം ഊതുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? കാഹളം ഊതുകയാണ്. ചില നാളുകളായി കാഹളം ഊതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരെ കാഹളം ഊതുക, നീ കാഹളം ഊതുക. ഇതാ 7-ാം ദിവസം കാഹളം ഊതിയപ്പോ എന്ത് പറ്റിയെന്ന് അറിയാമോ? എരിഹോ കോട്ട ഇടിഞ്ഞ താഴെ വീണു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജോഷയുടെ കീഴിൽ ഇതാ കാഹളമൂതുക എന്നുള്ളതാണ്. കാഹളമൂതുക, ആത്മാവ് സഭകളോട് പറയുന്ന എന്തൊക്കെ ചെവിയുള്ളോ കേൾക്കട്ടെ, ആ കേട്ടത് കാഹളമായിട്ട് ഊതുക, കേട്ടത് കാഹളമായിട്ട് ഊതുക. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവ് നിന്നോട് പറഞ്ഞ ഗിയർ ഷിഫ്റ്റിലേക്ക് എല്ലാവരും കയറിക്കോളും. പുറകിൽ നിൽക്കരുത്, റിവേഴ്സ് ഗിയറിൽ നിൽക്കരുത്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയെന്ന് വചനത്തിന്റെ അക്ഷരത്തിൽ നിൽക്കരുത്, അക്ഷരത്തിൽ നിൽക്കരുത്, ആത്മാവിലേക്ക് കയറിക്കോളണം. ആത്മാവ് പറയുന്നത് എന്താണ് ചെവിയുള്ളവൻ കേട്ടുകൊള്ളണം, വചനത്തിലെ അക്ഷരത്തിലല്ല, അതിന്റെ പുറകിലെ ആത്മാവിലേക്ക് കയറിക്കോളണം, ഒരു ഗിയർ ഷിഫ്റ്റിലേക്ക് കയറിക്കോളണം. ഹല്ലേലൂയ. അമ്മരെ ഡ്യൂട്ടി മിണ്ടാതിരിക്കണല്ല, കാഹളം ഊതിക്കൊണ്ടേയിരിക്കണം, കാഹളം ഊതിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. എരിഹോ മതിൽ താഴെ വീഴുന്ന നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മൾ ഊതുന്ന ആ ദൈവത്തിന്റെ വചനം മുതലോ പറയുന്ന ദൈവത്തിന്റെ വചനത്തിൽ ആത്മാവുണ്ട്. കർത്താവ് പറഞ്ഞു, എന്റെ വചനം വെറും വാക്കുകളല്ല, അത് ആത്മാവും ജീവനുമാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് അതിലൂടെ കടന്നുപോയി, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് കടന്നുപോയി. ആ കോട്ടകളെ, മനുഷ്യഹൃദയത്തിൽ ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കോട്ടകളെ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി കെട്ടിയ കോട്ടകളെ പ്രസംഗിച്ചോ? ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതാണോ? അല്ല, നമുക്ക് ഒരുമിച്ച് കയറി പോണം, ഒരുമിച്ച് കയറി പോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എന്ന നേതാവ്, നമ്മുടെ രാജാവ്, ഭൂരാജാക്കന്മാർക്ക് അധിപതി, നമ്മുടെ തല, നമ്മുടെ കർത്താവ് മുമ്പിലുണ്ട്. നമ്മളെ കർത്താവിന്റെ പുറ, കർത്താവിന്റെ ആത്മാവ് എടുത്തു തന്നെ, കർത്താവ് നമ്മൾ സംസാരിക്കുന്ന എങ്ങനെ, തന്റെ ആത്മാവിലൂടെയാണ്. ആ കർത്താവിന്റെ ആത്മാവ് എടുത്തു തന്ന വചനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് 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 കലത്തിൽ കൈവച്ചാൽ ഈ പുറകിലേക്കില്ല, മുൻപോട്ടേ ഉള്ളൂ. ഇനി റിവേഴ്സ് ഗിയർ ഇടരുത്. റിവേഴ്സ് ഗിയർ ഇട്ട പിന്നെ നീ ദൈവരാജന് കൊള്ളാവുന്നവനല്ല. കഴിഞ്ഞ നാളുകളെ റിവേഴ്സ് ഗിയറിൽ കിടന്ന കുഞ്ഞെ, നിന്നെ കർത്താവ് ന്യൂട്രലിലേക്ക് കൊണ്ടുവന്നു. ന്യൂട്രലിലേക്ക്, ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ഗിയറും വീണിട്ടില്ല. അതിന്റെ അർത്ഥം നീ ഇരുമനസ്സുള്ളവനായിരുന്നു. ഞാൻ പണ്ട് കേട്ടതാണോ ശരി, അതോ ഇപ്പൊ മുമ്പിലേക്ക് പോകാൻ പറ അതാണോ ശരി? ന്യൂട്രലായിരുന്നു നീ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അല്ലേ? 2020 വർഷങ്ങളിലൊക്കെ പലപ്പോഴും ചിന്തയായിരുന്നു അകത്ത്, ഇതാണോ ശരി, മറ്റതാണോ ശരി, ഞാൻ നേരത്തെ കേട്ടതാണോ ശരി, റിവേഴ്സ് ഗിയറിൽ ഏറെ ശരി, അതോ ഫോർവേഡ് ഗിയറിലാണോ ശരി? റിവേഴ്സ് ഗിയറിൽ എനിക്ക് ആരാധന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആരാധിച്ചാ കേട്ട് ഇല്ലേ, സ്തോത്രവും കാര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിച്ച സകല മനുഷ്യനെ അരിഷ്ടനായി പോകുന്ന വർത്തിയാണ് റിവേഴ്സ് ഗിയറിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ദൈവരാജന്റെ വിശേഷം കേട്ടപ്പോ മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല, ന്യൂട്രലായി, ന്യൂട്രലായി, രണ്ടിനെ ന്യൂട്രലായി. ഹല്ലേലൂയ. പക്ഷെ ഇപ്പോ ഇതിന് ഫോർവേഡ് ആയിക്കോളണം. ദൈവരാജ് കലപ്പറ്റി കൈപ്പറ്റ ശേഷം പുറകിലേക്ക് വീണ്ടും റിവേഴ്സ് ഗിയർ ഇടുന്നവൻ ദൈവരാജിന് കൊള്ളാവുന്നവനല്ല. സഭയ്ക്കും കമ്മിറ്റിക്കും പാട്ട് ഗ്രൂപ്പിനൊക്കെ കൊള്ളാം, കേൾ ഗ്രൂപ്പിനൊക്കെ കൊള്ളാം, പക്ഷെ ദൈവരാജിന് കൊള്ളാവുന്നവനല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇനി മുമ്പോട്ട് 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 പോകുമ്പോൾ ഇതുവരെയും നമ്മുടെ ഉള്ളിൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന പലതും ഇടിഞ്ഞു താഴെ വീഴും, അല്ല എരിഹ കോട്ടൊക്കെ താഴെ വീഴും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പ. എവിടത്തെ കോട്ട? തൃപ്പൂണിത്തുറയിലെ കോട്ടയോ? അല്ലല്ലല്ലല്ല. എരിഹോലെ കോട്ടയോ? അല്ലല്ലല്ലല്ല. നിന്റെ ഹൃദയത്തിൽ പിശാച് ബുധാ മായൻ ചേർത്ത വചനത്തിലൂടെ ഇട്ട് തന്ന കോട്ടകളെ ഇടിപ്പ. ശക്തിയുള്ളവ തന്നെ. അല്ലറിയ, ആ മായം ചേർത്ത വചനത്തിലൂടെയുള്ള കോട്ടകൾ ഇന്ന് നിന്റെ ഭക്തിയാണ്. ഭക്തി ആ കോട്ടയെ ആരെങ്കിലും തൊടാൻ വന്നാൽ എലിഹോ മുതലിനെ തൊടാൻ വന്നാൽ ഉള്ള അവസ്ഥ പോലെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ ഇതാ മനുഷ്യനല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നെ മുന്നോട്ടേക്ക് നീങ്ങുമ്പോ ഏത് കോട്ടയാണെങ്കിലും പ്രിയ കുഞ്ഞേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഇടിച്ചു താഴെയിടും. ഇടിച്ചു താഴെയിടും. മാനുഷിക ശക്തി നമ്മൾ ഉപയോഗിക്കണ്ട. നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്താൽ മതി. പറഞ്ഞതിലും കൂടുതലും ചെയ്യണ്ട, പറഞ്ഞതിലും കുറവും ചെയ്യണ്ട. പറഞ്ഞതങ്ങ് ചെയ്യുക, ബാക്കി കർത്താവിന്റെ ആത്മാവ് നോക്കിക്കോളൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കോട്ടകൾ ഇടിച്ച് താഴെ വീഴുകയാണ്, താഴെ വീഴ്ത്തി മുന്നോട്ടേക്ക് പോവുകയാണ്. തന്ത്രജ്ഞാനിയാണ് പിശാച്, തന്ത്രജ്ഞാനി. പക്ഷെ നമ്മുടെ അപ്പനോ സർവജ്ഞാനിയാണ്. പിശാച് തന്ത്രജ്ഞാനിയാണ്, നമ്മുടെ അപ്പനോ സർവജ്ഞാനിയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ വസിച്ചാൽ തന്ത്രജ്ഞാനിയുടെ മുമ്പേ നമ്മൾ തോറ്റുപോകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ സർവജ്ഞാനി വസിച്ചാൽ തന്ത്രജ്ഞാനി തോറ്റുപോകും. ഹല്ലേലൂയ. ആരാണ് വസിക്കുന്നത് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇതാ കർത്താവ് ചില കോട്ടകളെ വീണ്ടും ഇടിക്കാൻ പോവുകയാ. ചില കോട്ടകളെ വീണ്ടും ഇടിക്കാൻ പോവുക ഇന്ന്. മനുഷ്യ ഹൃദയത്തിൽ പിശാച് കെട്ടിയ കോട്ടകളെ ഇടിച്ചിട്ട് എന്താണ് കാര്യം? ഇടിച്ചിട്ട് ദൈവ ഇഷ്ടത്തിലേക്ക് ഈ കോട്ടയുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ റിലീസ് ചെയ്യുക, ദൈവ ഇഷ്ടത്തിലേക്ക് റിലീസ് ചെയ്യുക. ഞാൻ കുഞ്ഞുനാളിലെ കണ്ട ഒരു ചിത്രം ഞാൻ നിങ്ങളോട് പണ്ട് ചെയ്ത മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ചെറുനാളിലെ കണ്ട ഒരു ചിത്രത്തില് അന്ന് മോഹൻലാല്, മോഹൻലാലിനൊക്കെ ഇത് വലിയവർക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലെ. ഇതാ അന്ന്, ഇന്നും മോഹൻലാല് ചെറുപ്പമാണ്, അന്നും മോഹൻലാല് ചെറുപ്പമാണ്. അന്ന് മോഹൻലാല് ചെറുപ്പമായ വന്നൊരു ഡിറ്റക്റ്റീവാണ് അദ്ദേഹം. എല്ലാവരും ശ്രദ്ധ തിരിച്ചുണ്ടോ? അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എല്ലാ ദിവസവും മോഹൻലാലിനെ കൊണ്ടുവച്ചാൽ നിങ്ങൾ ഇതേപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇത്ര നേരം ഗൗരവത്തോടെ ഇരുന്നവരൊക്കെ ചിരിക്കാനൊക്കെ തുടങ്ങി, വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അന്നും മോഹൻലാല് ചെറുപ്പമാണ്, ഇന്നും അദ്ദേഹം ചെറുപ്പം തന്നെയാണ് കാഴ്ചയ്ക്ക്. ശ്രദ്ധിച്ചേ, അന്ന് അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവായിട്ട് അഭിനയിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ, ഏതോ കൊള്ളക്കാര്, അവര് ബന്ധിച്ച് ഏതോ കാടിന്റെ ഉള്ളില് കൊണ്ടിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അന്ന് കാണിച്ച് കണ്ടത്. അപ്പൊ ഇദ്ദേഹം ആ കാടിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി അവരെ ആ കോട്ടയുടെ ഉള്ളിൽ വിടുവിച്ചുകൊണ്ട് പോകുന്ന പദ്ധതിയാ. ഹല്ലേലൂയ. ഞാൻ സങ്കല്പം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം സിനിമാ താരങ്ങളെ പ്രസംഗിക്കുന്ന ബ്രദറെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ശ്രദ്ധിച്ചേ, തുടർന്ന് അവരെ റിലീസ് ചെയ്ത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് അവരെ റിലീസ് ചെയ്ത് കൊണ്ടുപോവുകയാ. ഇതേപോലെ സ്വർഗത്തിലെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്. മാനുഷികമായ തടവലിന് ജനത്തെ കൊണ്ടുപോകാനല്ല, പിശാച് കെട്ടിവെച്ച ആ തടവലിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കണം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് ഈ കോട്ട പൊട്ടുമ്പോ എന്താ സംഭവിക്കണേ? ഇതാ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിയുക. ഈ ബൈബിളിൽ പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിയുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുന്നു, ഇതാ ബൈബിളിൽ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുവെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കുക. ഹല്ലേലൂയ. അപ്പൊ ആ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ മനസ്സുമുതിക്ക് രൂപാന്തരം പ്രാപിക്കണം. അത് ബൈബിളിൽ പറയുന്ന സത്യവേദ പുസ്തകത്തിന്റെ അനുസൃതമായ സന്ദേശ ഭാഗമാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്വീകരിക്കും. കാരണം ഈ പുസ്തകത്തിലെ വചനങ്ങളോട് അനുരൂപപ്പെട്ട് ക്രിസ്തുവിനെ അനുരൂപപ്പെടുവാൻ സ്വർഗത്തിൽ എന്നെ വെച്ചിരിക്കുന്നത്. മക്കളെ, നമ്മളും എപ്പോഴും അങ്ങനെയായിരിക്കണം. സത്യം നാം മനസ്സിലാക്കിയ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ പിടിച്ച കൊമ്പിന്, അത് ഞാൻ പിടിച്ച മുയലിനെ മൂന്ന് കൊമ്പ് എന്നും പറഞ്ഞിട്ടിരിക്കരുത്. പിന്നെ നമ്മളുടെ കൊമ്പ് ഉണ്ടാക്കി തരണം ആരെന്നറിയാമോ? വേറെ ആരുമല്ല, കർത്താവ് യേശു. യേശു ക്രിസ്തു ഏതെങ്കിലും വചനം പറഞ്ഞാൽ നമുക്ക് തൂണാ. ആ തൂണിന്റെ ചുറ്റുമാണ് നമ്മൾ കാര്യങ്ങളെ കെട്ടിപ്പണിതെടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു വചനം എന്ന് പറയുന്നത്, ഓ ലോർഡ് ഐ ലവ് യു. നമുക്കറിയാം ഇന്ന് ജനത്തെ കെട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഏത് ജനത്തെ? ലോകജനത്തെ അല്ല, ദൈവ മക്കളെ കെട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബൈബിളിലെ സന്ദേശത്തിൽ അവരെ കൊണ്ടുവരാതെ അവരെ യേശു ദൈവമാണ്, യേശുവിനെ ആരാധിക്കുക എന്ന ചിന്തയിൽ മനുഷ്യരെ കോട്ട കെട്ടി കെട്ടിയിട്ടിരിക്കുക, കോട്ട കെട്ടി കെട്ടിയിരിക്കുക. ശ്രദ്ധിച്ചേ, യേശു ദൈവമാണ്, പക്ഷേ ഏത് ദൈവമല്ല. യേശു പറഞ്ഞ പിതാവായ ഏകസത്യ ദൈവമല്ല, പിന്നെ ആരാണ്? ആ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവപുത്രൻ. ഇതാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക, ഈ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു തന്റെ ചുറ്റുമുള്ളവരോട്. എന്താ നിങ്ങൾക്ക് പറയാൻ പോകും? ബൈബിളിലൂടെ പോയാൽ മതി. 4 സുവിശേഷങ്ങളിൽ മാത്രമായി 22 പ്രാവശ്യം തന്നെ അനുഗമിക്കുക എന്ന് ഡിമാൻഡ് ചെയ്തു. അതിൽ കൂടുതലുണ്ട്. ഡയറക്റ്റ് 22 പ്രാവശ്യം തന്നെ അനുഗമിക്കാൻ ഡിമാൻഡ് ചെയ്തു. ഒരു പ്രാവശ്യം പോലും തന്നെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടില്ല. ശ്രദ്ധിക്കുക, എന്തുകൊണ്ട്? ചോദ്യമാണ്. ഇനി അടുത്തത്, ക്രിസ്തീയ സമൂഹം യേശു 22 പ്രാവശ്യം പറഞ്ഞ അനുഗമനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, യേശു ഒരു പ്രാവശ്യം പോലും പറയാത്ത ആരാധനയ്ക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു? ചോദ്യം നമ്പർ 2, ഉത്തരം വേണ്ടേ? വേറെ ഒന്നുമല്ല, ഉത്തരം കേട്ടോ. യേശുവിന്റെ നിയോഗം അതായിരുന്നു. യേശുവിനെ, യേശു പറഞ്ഞ ഏകസത്യ ദൈവമായ പിതാവ് അപ്പോയിന്റ് ചെയ്തു അതിനു വേണ്ടിയായിരുന്നു. ഇനി അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. യേശുക്രിസ്തുവിന്റെ നിയോഗം, നമുക്ക് നിയോഗം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങളൊരു സ്ഥാപനത്തിൽ ചെന്നു, നിങ്ങളെ അവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു, അതാണ് നിങ്ങളുടെ നിയോഗം. എന്നിട്ട് പറഞ്ഞു, ഇത് ഇത്ര കാര്യമുണ്ട്, ഇന്ന വർഷത്തെ ഇത്ര കണക്കിലൂടെ ഉണ്ട്, ഇതെല്ലാം ഒന്ന് എഴുതി, ഇതിന്റെ വരവ് ചെലവ് ഒക്കെ ടാലിയാക്കി, ഇതാ ഇത്ര ടാക്സ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കാനുള്ള അവസാന പീരീഡ് ഇതാണ്, അതിന് മുമ്പ് അതിന്റെ കണക്ക് എനിക്ക് തരണം. ഇതായിരുന്നു നിങ്ങളുടെ നിയോഗം. അപ്പൊ നിങ്ങൾ അവിടെ കയറിയിട്ട്, നിങ്ങൾ അവിടെ കയറി ഇതാ ചായ ഉണ്ടാക്കുന്ന പരിപാടിയും മറ്റുള്ള പരിപാടിയൊക്കെ ആയിട്ട് മാത്രം അവസാനിപ്പിച്ചു. അതാ ഓഫീസിൽ പോയിട്ട പരിപാടിയോ കഴിക്കുന്ന പരിപാടിയോ, എപ്പോഴും കിച്ചണുമായിട്ട് വട്ടം കൂടി നിന്ന്, ഓഫീസിലൊക്കെ കിച്ചണൊക്കെ ഉണ്ടാവും, ഇതാ വട്ടം കൂടി നിന്ന് അവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ സമയം കളയില്ല. നിങ്ങൾ എന്തിനാണോ ആ നിയോഗിച്ചത്, ആ നിയോഗിച്ച കാര്യം ആ സമയത്തിന് മുമ്പ് ചെയ്തു കൊടുക്കുവാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം തക്കത്തൊരുക്കുകയും. ഇതേപോലെ യേശുവിനെ നിയോഗിച്ചാക്കിയതിന് യേശു ക്രിസ്തു പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് യേശു തന്നെ ആരാധിക്കാൻ പറയാതെ തന്നെ അനുഗമിക്കാൻ പറഞ്ഞത്. കാരണം യേശുവിനെ നിയോഗിച്ചാക്കിയത് പിശാചിന്റെ തടങ്കലിലേക്ക് പോയ മരണത്തിൽപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മനുഷ്യ തലത്തിൽ ജഡതലത്തിൽ മാത്രം കുടുങ്ങിപ്പോയ ഈ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി തീർക്കാനായിരുന്നു യേശുവിന്റെ മേലുള്ള നിയോഗം. ശ്രദ്ധിച്ചു കേൾക്കുക, യേശുവിന്റെ മേലുള്ള നിയോഗം പിശാചിനെ പരാജയപ്പെടുത്തി, പിശാചിന്റെ കീഴിൽ കുടുങ്ങിപ്പോയ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ നിയോഗം. അതിന് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമായിരുന്നു യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത്. ആരാധനയിലൂടെയല്ല ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത്, അനുഗമനത്തിലൂടെയാണ് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത്. നാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഹാർട്ട് ആൻഡ് മൈൻഡ് ഗോഡ് തിങ്ക്സ് ഉള്ള എഞ്ചിനീയറിംഗിൽ ഹാർട്ട് ഹൃദയത്തിലെ കോട്ടകളെ തകർത്തിടിക്കുന്ന കാര്യമാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ആ കോട്ടകൾ തകർന്നിടിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതിന്റെ അപ്പുറം പോകാൻ പറ്റില്ല. ചിന്തകൾ അപ്പുറം പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം എന്തിനായി അയച്ചു? എന്റെ റീപ്ലേസ്മെന്റ് ആയ മറ്റൊരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ടല്ല അയച്ചത്. പകരം യേശുവിനെ അയച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ബൈബിൾ വിശ്വസിക്കുന്നവരാണല്ലോ അല്ലെ, ബൈബിൾ വിശ്വസിക്കുന്നവരാണല്ലോ അല്ലെ, ഇതുവരെ യേശുവിന്റെ നിയോഗം എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ, നിങ്ങൾ ഒരു കമ്പനി ജോലി ചെയ്ത് വെക്കാരി, നിങ്ങളുടെ നിയോഗം എന്താ ബ്രദറെ? എന്റെ നിയോഗം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളഞ്ഞ് 30-ാം തീയതി ആകുമ്പോ, അങ്ങനെയാണോ? ദൈവമക്കൾ അങ്ങനെയാകും. ദൈവമക്കൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ആരെ പോലെ? യേശു ക്രിസ്തുവിനെ പോലെ. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്കാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മളെ ലോകമേൽപ്പിച്ച പ്രവൃത്തിയിൽ വിശ്വസ്തരാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രവൃത്തി നമ്മുടെ കയ്യിലെത്തിക്കും. പൗലോസ് അപ്പസ്തോലനെ അദ്ദേഹം താ തീക്ഷണത കൊണ്ട് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാനും അവരെ ഉപദ്രവിക്കാനും ദാ മിടുക്കനായിരുന്നു. സ്വർഗത്തിലെ എന്ത് ചെയ്തു? അത് തന്നെ കണ്ടുകൊണ്ട് ആ ശുശ്രൂഷ നേരെ ഇതാ ഒരപ്പം മറിച്ചിടുന്നത് പോലെ തന്റെ ശുശ്രൂഷനിക്ക് മറിച്ചു. ഹല്ലേലൂയ. പ്രിയ സഹോദരികൾ, ഏത് ഭാഗത്തും നമ്മൾ ദൈവമക്കളെ തെളിയിക്കുവാനായിട്ടറിയാം. ഹല്ലേലൂയ. ഇതാ ഇവിടെ നമുക്ക് കാണാൻ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്ന, കാണേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതുമായുള്ള ബന്ധത്തില്. ഇതാ ഞാൻ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്ത് ഒരു ഭാഗം നിങ്ങളെ കാണിക്കാം. അപ്പോ നിങ്ങൾക്ക് കുറെ കൂടെ കാര്യം മനസ്സിലാകും. യേശുവിന്റെ നിയോഗം, പിതാവായ ദൈവത്താൽ നിയോഗിച്ചാക്കിയത് മനുഷ്യ മക്കളെ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ നിയോഗം. ഇതുകൊണ്ടാണ് യേശു തന്നെ ആരാധിക്കാൻ പറയാതെ ഈ ജനത്തോടെല്ലാം ഡിമാൻഡ് ചെയ്ത് തന്നെ അനുഗമിപ്പാൻ, തന്നെ അനുഗമിപ്പാൻ. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ വാക്യം നിങ്ങൾ വായിച്ചല്ലോ അല്ലെ, മനുഷ്യ പുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റിയ. ഇനി ഇതിനാധാരമായ വചനഭാഗം ഗലാത്തിലേഖനം 4:4-5 ഗലാത്തിലേഖനം 4 എന്നെ വിശ്വസിക്കണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക. ഗലാത്തിലേഖനം 4 യേശുവിന്റെ നിയോഗം എന്തായിരുന്നു? നമ്മളൊക്കെ ഓരോരുത്തരെ നിയോഗിച്ചാക്കും ഇന്ന വേലയ്ക്ക് ഇന്ന വേലയ്ക്ക്. യേശുവിനെ നിയോഗിച്ച് യേശുവിന്റെ നിയോഗം എന്തായിരുന്നു? വായിച്ചാണ് വിദാസം.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നു ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ.
മതി മതി മതി. ഇനി മനസ്സിലാകാത്തവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ യേശു ക്രിസ്തുവിന്റെ മേലുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറിലെ ഒരു ഭാഗം വായിച്ചു, വേറൊരു ഭാഗത്ത് വേറെ രക്ഷപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓർഡർ ശ്രദ്ധിച്ചേട്ടെ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം, അപ്പൊ ആരാണ് ഓർഡർ കൊടുത്തത്? ദൈവമാണ് ഓർഡർ കൊടുത്തത്. ആർക്കാണ് ഓർഡർ കൊടുത്തത്? തന്റെ പുത്രനാണ് ഓർഡർ കൊടുത്തത്. ദൈവം തന്റെ പുത്രനെ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ സ്ത്രീയിൽ ജനിച്ചപ്പോഴല്ല പുത്രനായിരുന്നു, നേരത്തെ ദൈവപുത്രനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. എന്ത് പറഞ്ഞ നിയോഗിച്ചത് എന്ന് പറഞ്ഞേ? നിയോഗിച്ചത്. എല്ലാരും പറഞ്ഞില്ലല്ലോ നിയോഗിച്ചത്. ആ ദൈവം തന്റെ പുത്രനെ നിയോഗിച്ചത്. അപ്പോ യേശുവിന്റെ മേലുള്ള, ദൈവപുത്രന്റെ മേലുള്ള നിയോഗമാണത്. നിയോഗം, ഗ്ലോറി, നിയോഗിച്ചയച്ചത്. നിയോഗിച്ചിട്ട് എന്ത് ചെയ്തു? അയച്ചു. എങ്ങോട്ടയച്ചു? ഭൂമിയിലേക്ക് അയച്ചു. നിയോഗിച്ചയച്ചത് എന്തിനു വേണ്ടിയാണ്? നീ ഭൂമിയിൽ പോയി ആരാധനയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാ, ഇതിനു വേണ്ടിയാണോ? അല്ല. വ്യക്തതയോടെ പറയാണ്, യേശു ക്രിസ്തു ന്യായ പ്രമാണത്തിൻ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. ആ വിലയാണ് കർത്താവ് കാലിനെക്കുറിച്ച് യാഗത്തിലൂടെ കൊടുത്തത്. വിലയ്ക്ക് വാങ്ങിയിട്ട് കൊടുത്തത് തന്റെ രക്തമാണ്. നാം ആരാണ്? നാം മനുഷ്യ മക്കളായ നാം എന്ത് പ്രാപിക്കണം? പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ദൈവപുത്രന്മാരായി നാം വെളിപ്പെടണം. ദൈവപുത്രന്മാരായി നാം തീരണം. വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. ഞാൻ അവനതയോ അവൻ എനിക്ക് പുത്രനുമായിരിക്കും. കണ്ടോ, നിയോഗം കണ്ടോ, നിയോഗം കണ്ടോ, നിയോഗം കണ്ടോ, നിയോഗം കണ്ടോ. പക്ഷെ ഇത് സഭയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. എന്താ കാര്യം? കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്, കോട്ട കെട്ടി അടച്ചിരിക്കുക. ഏതാനും ചില നേതാസന്മാർക്ക് നിയമക്കെട്ട് അറിയാന്നല്ലാതെ അവരറിഞ്ഞവരും ഇണ്ടത്ത് പോലില്ല. കാരണം പേടിയാ, മറ്റുള്ളവരെ പേടിയാ. രഹസ്യത്തിൽ യേശുവിന്റെ അടുക്കൽ വന്ന നിക്കോദീമുസിനെ പോലെ ഒരു രഹസ്യത്തിന് വരും, പക്ഷെ പബ്ലിക്കാകാൻ പേടിയാ. അല്ലെങ്കിൽ കാരണം എന്താ? കോട്ട കെട്ടിയിരിക്കാകത്തതേ, കോട്ട കെട്ടിയിരിക്കുക, കോട്ട കോട്ട. ജന്മനാ അസ്വസ്ഥതയുള്ള, ജന്മനാ അസ്വസ്ഥതയുള്ള ഒരുവനെ കർത്താവ് സൗഖ്യമാക്കി. പക്ഷെ അവന്റെ അപ്പനപ്പമ്മ അപ്പനും അമ്മയും എന്ത് ചെയ്തു? ഇവൻ ഇങ്ങനെ ആയിരുന്നോ? രോഗമുള്ളവനായിരുന്നോ? രോഗമുള്ളവനായിരുന്നു ഞങ്ങൾക്കറിയാം, പക്ഷെ ആരാ സൗഖ്യമാക്കുന്ന ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് അങ്ങക്ക് അറിഞ്ഞുകൂടാ. അയ്യോ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവന് പ്രായമല്ല, അവനോട് തന്നെ ചോദിക്കുന്നേ. എന്തേ ഉള്ളിലിരിപ്പ്? പേടി, പേടി, പേടി. യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവരെ പള്ളി പ്രശ്നമാക്കണമെന്ന് യഹൂദന്മാർ തീരുമാനിച്ചിരുന്നു. പ്രിയ കുഞ്ഞേ, ഇന്നും അതിന്റെ അപ്പുറം തീരുമാനിച്ചിട്ടിരിക്കുക. പേടിച്ചിരിക്കരുത്. ദൈവത്തെക്കാളധികം മനുഷ്യനാലുള്ള മാനത്തെ നീ കാത്തുകൊണ്ടിരിക്കരുത്. ഒരുപക്ഷെ നിന്റെ സാറേ ആയിരിക്കും പറയണത്, അച്ചായോ അത് കേൾക്കല്ലേ, നമ്മളെ ചർച്ചിൽ നിന്ന് പുറത്താക്കും, നമ്മുടെ മിനിസ്ട്രിയൊക്കെ ഇടിച്ച് താഴെ പോകും. അച്ചായോ കുഞ്ഞേ, നിന്റെ ഈ മിനിസ്ട്രി ഇടിഞ്ഞ് താഴെ പോണെങ്കിൽ പോട്ടെ, നാളെ സ്വർഗരാജ്യ പ്രവേശനം കിട്ടണമെങ്കിൽ സത്യം സത്യമായി വിളിച്ചു പറ. ഹല്ലേലൂയ. കുറെ സെമത്തേരിക്ക് മുമ്പുള്ള മിനിസ്ട്രി മാത്രം പിടിച്ചോണ്ടിരിക്കാതെ സെമത്തേരിക്ക് അപ്പുറമുള്ളത്, സെമത്തേരിക്ക് അപ്പുറമുള്ളത് നിത്യമായ ദൈവരാജ്യം, അതിനു വേണ്ടി നിലകൊള്ള. ഈ പിമ്പിലുള്ളതിനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മുമ്പിലുള്ളതിനൊക്കെ പോകില്ലേ? ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ, ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വ്യവസ്ഥ കുഞ്ഞ നിനക്ക് മനസ്സിലായോ? എന്താ വ്യവസ്ഥ? ഒന്ന് ഞാൻ ചെയ്യുന്നു. നീ കുഞ്ഞേ, നീ ഇപ്പൊ 10,000 കാര്യം ചെയ്തോണ്ടിരിക്കും, അതിന് പകരം ഒന്ന് ചെയ്യാൻ നോക്ക്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നിട്ട്. നിന്റെ പ്രശ്നം എന്താ? പിമ്പിലുള്ളതിനെ മറക്കാൻ പറ്റുന്നില്ല. അയ്യോ, അപ്പൊ ഞാൻ ഇതുവരെ കൊണ്ടുവന്ന മിനിസ്ട്രിയോ? അയ്യോ, എന്റെ ഇതാനേ, ഇനിയിപ്പൊ എന്നാ പറയാ അവരോട്, എന്നാ പറയുവരോ? പിമ്പിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കുക. പിമ്പിലുള്ളതിനെ മറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബുദ്ധിമുട്ടാ, എങ്ങും പോകൂല, അവിടെ തന്നെ നിൽക്കുള്ളൂ. 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി അവിടെ തന്നെ നിൽക്കുള്ളൂ. പിമ്പിലുള്ളതിനെ മറന്നെന്തിയ, മുൻപിലുള്ള ലക്ഷ്യമാക്കി മുന്നോട്ടെങ്ങ് പോകണം. ഈ വ്യവസ്ഥ ചെയ്തില്ല എങ്കിൽ അപകടമാ. കാരണം ദൈവരായത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിൻപിലേക്ക് നോക്കുന്നവൻ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല. അപ്പൊ പിൻപിലുള്ളവരെ മറന്ന് 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 മുമ്പോട്ട് പോകണം. എങ്ങനെ 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 എന്ന് പറഞ്ഞ്, പിൻപിലുള്ളതിനെ മറന്ന് 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 മുൻപോട്ട് പോകണം. ദൈവരാജ്യവസ്ഥ കേട്ടോ, ദൈവരാജ്യവസ്ഥ കേട്ടോ. ഹല്ലേലൂയ. പിൻപിലുള്ളവരെ, ലൂക്കോസ് 9 അവസാന വാക്യം നോക്കിയാൽ മതി, പിൻപിലുള്ളവരെ മറന്ന് 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 മുൻപോട്ടേക്ക് പോകണം. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ മുന്നോട്ടേക്ക് വേണം എന്ന് പറഞ്ഞ്, എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, എങ്ങനെയാണ് ദൈവരാജ്യവസ്ഥയിൽ മുന്നോട്ടേക്ക് പോകണ്ടേ? അതൊരു വില കൊടുക്കലാണ്, അതൊരു വില കൊടുക്കലാണ്. പിൻപിലുള്ളതിനെ മറന്ന് 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 മുന്നോട്ടേക്ക് പോകുന്നതിന് വില കൊടുക്കലാണ്. ഇത് ജനം മുഴുവൻ പിന്തുള്ളതിനെ പിടിക്കാൻ വേണ്ടിയാ കർത്താവിനെ ആരാധിച്ച് നടക്കണേ. എന്നാൽ പിൻപിലുള്ളതിനെ മറന്ന് 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 മുന്നോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോ കർത്താവ് പറഞ്ഞതിന് വില കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോണമെന്നർത്ഥം. പിൻപിലുള്ളത് അതിനെതിരെ വന്നാൽ അതിനങ്ങ് വിട്ടിട്ട് കർത്താവ് പറഞ്ഞതിന് വില കൊടുത്ത് മുന്നോട്ടേക്ക് പോകണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരികളെ, അല്ലാതെ എല്ലാവരും ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ, കർത്താവ് പറഞ്ഞതിന് ഉപേക്ഷിക്കാൻ എല്ലാവരും നിങ്ങളോട് പറഞ്ഞാൽ അവരെ അങ്ങ് വിട്ടിട്ട് നിങ്ങളെ കർത്താവിന് പറഞ്ഞ് ഒപ്പോണം. മനസ്സിലായോ? ഇച്ചിരി കടുപ്പമാണല്ലേ, ഇത്തിരി കടുപ്പമാണല്ലേ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ഉപേക്ഷിക്കാൻ പറഞ്ഞ എല്ലാവരും നിങ്ങളുടെ പുറകെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടിലെങ്കിലും ഒന്നും നടക്കുന്നുള്ളൂ. ഇതാ കർത്താവ് പറഞ്ഞതിന് ഉപേക്ഷിക്കാനായിട്ട് ആരെങ്കിലും വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതാ അവരെ അങ്ങ് മാറ്റി നിന്ന് നിങ്ങൾ കർത്താവിന്റെ പുറകെ അങ്ങ് പോകണം. ആ ചിന്തകൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ നിൽക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നമ്മുടെ ഒരു സഹോദരന് ഷെയർ ചെയ്ത കർത്താവ് എന്നിലൂടെ തന്നെ സംസാരിച്ച പണ്ടത്തെ നേരത്തെ ഉള്ള ഒരു സന്ദേശം ആസ്വദിക്കുവാനായിട്ട് ഇടയായി. ആ സന്ദേശം എങ്ങനെയായിരുന്നു? വെളിപ്പാട് കിട്ടുന്നതിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പാട് വേണം? കർത്താവിൽ നിന്ന് വെളിപ്പാടുകൾ വേണം. എത്ര പേർക്ക് വേണം? കർത്താവിൽ നിന്ന് കാണിച്ച് ആ വേണം. ഒന്ന് രണ്ടു പേരും അവിടെ ഇവിടെയൊക്കെ വേണമെന്നുണ്ട്. ഓക്കെ, ആ ഇപ്പൊ അത് പറഞ്ഞപ്പോ കൂടുതൽ പേരായി. ദൈവം സഹായിക്കട്ടെ, എനിക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പോ കർത്താവ് ആ സഹോദരനോട് സഹോദരൻ ഷെയർ ചെയ്ത ആ സന്ദേശം ഇങ്ങനെയായിരുന്നു. ഓടുന്ന വണ്ടിക്ക് പെട്രോളിന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, സ്വർഗത്തിലെ എന്നോട് തന്നെ പ്രസംഗിച്ച സംഭവം. ഓടുന്ന വണ്ടിക്ക് പെട്രോളിന്റെ ആവശ്യമുണ്ട്. ഓടാത്ത പാർട്ടി നടക്കുന്ന വണ്ടിക്ക് പെട്രോളിന്റെ ആവശ്യമുണ്ടോ? പാർട്ടി നടന്ന വണ്ടിക്ക് പെട്രോളിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് റെവലേഷൻ വേണോ? റെവലേഷൻ വേണമെങ്കിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടുന്ന വ്യക്തിയായിരിക്കണം. മറ്റേ അതിന് പറഞ്ഞൊരു സംഭവം എങ്ങനെയാണ്? രണ്ട് കാറുകള് കൊച്ചിയിൽ നിന്ന് പുറപ്പെടുകയാണ് ഡൽഹിക്ക് പോവാനായിട്ട്. നമ്മളെ ലോകത്തിൽ നിന്ന് സമ്പ്രദായത്തിലേക്ക് പോവാൻ അല്ലെ? അങ്ങനെ രണ്ട് കാറുകൾ പുറപ്പെട്ടപ്പോ അതിൽ ഒരു കാറ് രണ്ടിലും പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഒരു കാറ് കുറെ അങ്ങ് ഓടി ഓടി കോയമ്പത്തൂരൊക്കെ ആയപ്പോ, കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചതാണല്ലോ, കോയമ്പത്തൂരൊക്കെ ആയപ്പോ പെട്രോള് കുറഞ്ഞു. വീണ്ടും പെട്രോൾ ഫില്ല് ചെയ്തു. വീണ്ടും അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും ഓടി ഈറോഡ് സേലം കഴിയുമ്പോ വീണ്ടും പെട്രോൾ കുറഞ്ഞു. ഇതാ വീണ്ടും അവിടെ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്തു. അങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ പൊക്കൊണ്ടിരിക്കുക, അതങ്ങ് പോവുക. പക്ഷെ മറ്റേ വണ്ടിക്ക് ഇതുവരെ പെട്രോൾ ഫില്ല് ചെയ്യാൻ വന്നിട്ടില്ല. മറ്റേ കാറിന് എന്തായിരിക്കും കാര്യം? ആദ്യ ദൂരം കൊച്ചിയിൽ നിന്ന് മൂവ് ചെയ്തിട്ടില്ല. ആദ്യ ദൂരം കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം അതിന് കൊച്ചിയെ വിടാൻ മനസ്സില്ല. പിന്നിലുള്ള കൊച്ചിയെ വിടാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഇതുവരെയും പെട്രോൾ അടിക്കേണ്ടി വന്നിട്ടില്ല. ബ്രദറെ, എനിക്ക് വെളിപ്പാട് റവലേഷൻസ് കിട്ടുന്നതേ ഇല്ല ബ്രദറെ. പിന്നെ ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ വെളിപ്പാട് കിട്ടുന്നതേ ഇല്ല. പിൻപിലുള്ളതിനെ മറക്കാൻ കുഞ്ഞെ പറ്റുന്നുണ്ടോ? യാത്ര പോകാൻ പറ്റുന്നുണ്ടോ? യാത്ര പോകാൻ പറ്റുന്നില്ല എങ്കിൽ കുഞ്ഞെ, നിന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ സ്ഥലമില്ല. ഇനി കറയിൽ മൊത്തം പെട്രോളാ. ഇനി ആ കൊടുത്ത ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഉപയോഗിക്കുന്നതോറും കിട്ടിക്കൊണ്ടേയിരിക്കും. ഉള്ളവന് വീണ്ടും കൊടുക്കും. എന്തുള്ളവന്? പ്രവൃത്തി ഉള്ളവൻ. അതുകൊണ്ട് പ്രവൃത്തി ഉണ്ടോ? ഉള്ളവനെ കിട്ടുള്ളൂ, അല്ലാത്തവൻ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. വേറെ ഞങ്ങളിങ്ങനെ കേട്ടുകേട്ടിരിക്കുക ബ്രദറെ, കേട്ടുകേട്ടിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ നാം ഉള്ളത് കൊണ്ട് പ്രവർത്തിക്കുന്നവരാകണം അവർക്ക് കിട്ടുവാനായിട്ട്. അപ്പൊ പ്രിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളെ, ഇവിടെ യേശുക്രിസ്തുവിന്റെ നിയോഗത്തെ കുറിച്ചായി പറയുന്നത്, യേശുക്രിസ്തുവിന്റെ നിയോഗം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, മനുഷ്യമക്കളായ നമ്മൾക്ക് ദൈവത്തിന്റെ പുത്രത്വം നൽകി അതിൽ ജയമെടുക്കുവാൻ നമ്മളെ സഹായിക്കും. അതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരേ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കുന്നത് തന്നെ. അതിനായിട്ടാണ് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. മനസ്സിലായോ? ഇനി വെളിപ്പാട് 21:7 ആ നിയോഗത്തിന്റെ റിസൾട്ട് ആണ് കാണുന്നത്. എന്താണ് ആ റിസൾട്ട്? എടുത്തേക്കൊന്ന് വായിച്ച്.
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
ശ്രദ്ധിച്ചേ, അതിന്റെ റിസൾട്ട് ആണ്. ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത യേശുവിനെ രക്ഷിതാവായി, യേശുവിനെ മിശിഹയായി, യേശുവിനെ കർത്താവായി, യേശുവിനെ ദൈവപുത്രനായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ച് ജയിക്കുന്നവരെ, ദൈവത്തിന്റെ പുത്രന്മാരായി ദൈവം സ്വീകരിക്കുക. ഇതാണ് യേശുവിന്റെ മേൽ നിയുക്തമാക്കിയിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ഇതിനു വേണ്ടി ഈ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അതിന് നാൻ ചെയ്യേണ്ടത് യേശുവിനെ ആരാധിക്കുക എന്നുള്ളതല്ല, യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് യേശു ഒരു പ്രാവശ്യം പോലും തന്നെ ആരാധിക്കാൻ പറയാതെ 22 പ്രാവശ്യം തന്നെ അനുഗമിക്കാൻ സുവിശേഷങ്ങളിൽ മാത്രം ഡയറക്റ്റ് ആയിട്ട് ആവശ്യപ്പെട്ടു. മനസ്സിലായോ? അതാണ് യേശുവിന് തെറ്റുപറ്റിയത് കൊണ്ടും നമ്മൾ യേശുവിനേക്കാൾ ബുദ്ധിയുള്ളവരായതുകൊണ്ടും അല്ല. യേശുവിന് തെറ്റുപറ്റിയിട്ടില്ല, ഇനി ഒരിക്കലും പറ്റത്തുമില്ല. എന്നാൽ നമ്മൾ ഇപ്പൊ പലർക്കും ചിന്തിച്ചു, അപ്പൊ നമ്മൾ യേശുവിനെ ആരാധിക്കും, നമ്മൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത് ശ്രദ്ധിച്ചിട്ടെ. ഒന്ന്, പിതാവായ ദൈവം വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെട്ടു, എന്നെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കുക. ഗ്ലോറി! നമ്മൾ ദൈവകൽപ്പന അനുസരിക്കണ്ടയോ? ദൈവത്തിന്റെ സ്ട്രക്ചർ വരുമ്പോ ദൈവം അദൃശ്യനാണ്. ആ അദൃശ്യനായ ദൈവത്തിന്റെ ബോഡിയാണ് കർത്താവായ യേശു. ആ ബോഡിയുടെ ഉള്ളിലാണ് ദൈവപുത്രന്മാരായി ഞാനും നിങ്ങളും. ഇതാണ് ദൈവവും നിത്യജീവൻ. ഒരൊറ്റ സ്ട്രക്ചറാ. ദൈവം വെളിപ്പെടുന്ന അദൃശ്യനായ ദൈവം തലയാണ്, യേശു ക്രിസ്തു ബോഡിയാണ്, ഞാനും നിങ്ങളും ആ ബോഡിയിലെ അവയവങ്ങളാണ്. ഇത് മുഴുവനും കൂടി ചേരുമ്പോ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദിസ് ഈസ് ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. ദൈവവും തന്റെ പുത്രന്മാർ. പുത്രന്മാരുടെ പണി എന്താ? അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുക. ഹല്ലേലൂയ! അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുക. അത് നമുക്ക് 1 യോഹന്നാൻ 5:20 കാണാം. അവിടെയും തെറ്റായ ഒരു വ്യാഖ്യാനത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കോട്ട കെട്ടി ദൈവ ഇഷ്ടത്തിൽ നിന്ന് മനുഷ്യനെ മറയ്ക്കുന്ന രംഗമാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നിയോഗം എന്താ. അപ്പോ ദൈവപുത്രന്മാരെ വെളിപ്പെടുത്തുക എന്നുള്ള ക്രിസ്തുവിന്റെ നിയോഗം. പക്ഷേ അതാണ് ദൈവ ഇഷ്ടം. യെശയ്യാ 53:10 പറയുന്നു, യേശു ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം, ദൈവപുത്രനെ കാണണം. അപ്പൊ നിയോഗം, യേശു എന്തിനാ മരിച്ചത്? തന്റെ നിയോഗം നിവർത്തിക്കാനാ മരിച്ചത്. കാൽവരി ക്രൂശൻ തന്റെ മേൽ സ്വർഗീയ പിതാവ് നിയമിച്ചാക്കിയ ഉത്തരവാദിത്വം നിവർത്തിക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത്. അതിന്റെ ലക്ഷ്യത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ദൈവപുത്രന്മാരെ കിട്ടിയില്ല, പകരം ഇതാ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഒരു സ്ത്രീയെ കിട്ടി. ആ സ്ത്രീയുടെ പേരാണ് സഭ. അപ്പോസ്തലപ്രവൃത്തി 20:22 പറയുന്നു, തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഹല്ലേലൂയ! അപ്പൊ കാൽവരി ക്രൂശിൽ താൻ സഭയെ സമ്പാദിച്ചു. ഇന്ന് ആ സഭയുടെ ഉള്ളിൽ ഇതാ ദൈവപുത്രനെ അല്ലെങ്കിൽ ദൈവപുത്രന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! ഇതൊക്കെ ഒരു ഒരു സിംബോളിക് റെപ്രസെന്റേഷനാണ്. ഇതാണ് വെളിപ്പാട് ദിവസം 12 നാം കാണുന്ന സ്ത്രീയും സ്ത്രീയുടെ ഉള്ളിലെ പുത്രനും ഒക്കെ. സ്ത്രീ സഭയാണ്, അതാണ് വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ കുഞ്ഞ് ആൺകുട്ടി ആ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇനിയും ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ വീണ്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് മനസ്സിലാകും. അല്ലോടെല്ലാം മനുഷ്യ മക്കളെ ദൈവപുത്രന്മാരാക്കി മാറ്റുക എന്നുള്ള ക്രിസ്തുവിന്റെ നിയോഗം. ആ നിയോഗം പിശാചിന്റെ കിങ്ഡത്തെ തകർത്തെങ്കിൽ മാത്രമേ യേശുവിന് ചെയ്തെടുക്കാൻ പറ്റൂ. അതാണ് അടുത്ത വാക്യം നിങ്ങൾ കാണുന്നത്. അടുത്ത സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഇതാ മനുഷ്യ മക്കളെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നത് പിശാചിന്റെ സാമ്രാജ്യത്തെ തകർക്കുന്നതിലൂടെയാണ്. മനുഷ്യ മക്കളെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നത് പിശാചിന്റെ സാമ്രാജ്യത്തെ തകർക്കുന്നതിലൂടെയാണ്. അതിലൂടെ മാത്രമേ ഈ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി മാറ്റുവാൻ കഴിയുള്ളൂ. ജനസിസ് 3:5 ഉൽപ്പത്തി 3:15 യേശുക്രിസ്തുവിന്റെ ആ നിയോഗത്തിന്റെ രംഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. പിശാചിന്റെ കിങ്ഡം അവന്റെ തലയെ തകർത്തെങ്കിൽ മാത്രമേ അവന്റെ കസ്റ്റഡിയിൽ കിടക്കുന്ന ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. എടുത്തേക്കൊന്ന് വായിച്ചു.
ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും.
ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവാകുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം, സഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പിശാചിന്റെ കിങ്ഡം തലയെ തകർത്ത് കളയ. അപ്പൊ ഇത് തകർക്കാതെ ഈ പിശാച മനുഷ്യരെ അവരുടെ ഹൃദയത്തിൽ തന്ത്രപൂർവം ക്രിസ്തുവിന്റെ വചനത്തിന് വിരുദ്ധമായ ചിന്തകളിട്ട് കോട്ട കെട്ടി അടച്ചിട്ട് എങ്ങോട്ടൊക്കെ തടയുന്നത്? ഈ മനുഷ്യ മക്കളെ ദൈവമക്കളായി തീരുന്നതിന് തടയുകയാണ്. ഈ മനുഷ്യ മക്കൾ ദൈവമക്കളായി തീർന്നാൽ എന്താണ് പിശാചിന് കുഴപ്പം? പിശാചിന് കുഴപ്പം എന്താണെന്നോ, ഇന്ന് സർവലോകവും ദുഷ്ടൻ പിശാചിന്റെ കീഴിലാണെങ്കിൽ മനുഷ്യ മക്കൾ ദൈവമക്കളാകണമെങ്കിൽ ആദ്യം തന്നെ അതിന്റെ പൂർണ്ണതയിലേക്കാണ് പിശാചിനെ തോൽപ്പിച്ചെങ്കിലേ നടക്കൂ. പിശാചിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ കിങ്ഡം അതോറോടി പോകും. ആരൊക്കെ പിശാചിനെ തോൽപ്പിക്കുന്നുവോ അവരെല്ലാം പിശാചിന്റെ മേളിൽ ജയമെടുക്കുന്നവരാണ്. അവരെല്ലാം ഇതാ ദൈവത്തിന്റെ മക്കളായി ഭൂമിയുടെ ഭരണാധികാരികളായി കടന്നു വരേണ്ടവരാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. പിശാചിനെ ജയിക്കുവാൻ രണ്ട് വ്യവസ്ഥകൾ ആവശ്യമാണ്. രണ്ട് വ്യവസ്ഥകൾ നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യേശു എന്തുകൊണ്ട് തന്നെ ആരാധിക്കാൻ പറയാതെ, യേശു എന്തുകൊണ്ട് 22 തന്നെ അനുഗമിക്കാൻ പറഞ്ഞു? ഹല്ലേലൂയ! ഇതാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം യേശുവിന്റെ മേലുള്ള നിയോഗം അതായിരുന്നു, തന്നെ ഏൽപ്പിച്ച ജോലി അതായിരുന്നു. എന്തായിരുന്നു ജോലി? മനുഷ്യ മക്കളെ ദൈവപുത്രന്മാരാക്കി മാറ്റുക. ഗലാത്യരിലെ 4:4-5 നമ്മൾ വായിച്ചു. അതിനെന്ത് വേണം? അതിന് പിശാചിനെ അവന്റെ പ്രവൃത്തികളെ അഴിക്കാതെ അവന്റെ കിങ്ഡത്തെ തോൽപ്പിക്കാതെ നമുക്ക് പറ്റില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ ജയിക്കുന്നവൻ ഇത് അവകാശം ആക്കും. ജയിക്കണം. ഹല്ലേലൂയ! ഈ രണ്ട് സ്റ്റെപ്പുകൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് യേശുവിനെ ദൈവപുത്രനായി നാം അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നമുക്ക് സീഡ് കിട്ടുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സ്വീകരിച്ച യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടിലൂടെയാണ് പിശാച് പരാജയപ്പെടുന്നത്. എങ്ങനെയാ പിശാച് പരാജയപ്പെടുന്നത്? ആദ്യത്തെ സ്റ്റെപ്പ് യേശുവിനെ മിശിഹയായി, ദൈവപുത്രനായി, നമ്മുടെ കർത്താവായി അംഗീകരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അപ്പൊ നമുക്ക് വിത്ത് കിട്ടി. നമ്മള് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വിത്ത് കിട്ടത്തില്ല. വിത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിത്ത് മുളച്ച് കായുണ്ടാവും ഇല്ല. ഇനി ആ വിത്ത് വളർന്ന് അതിൽ ഫലമായി വരണം. അത് നടക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നത്. അത് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ പിശാച് നമ്മുടെ ഉള്ളിൽ വെച്ച കെട്ടിയ കോട്ടകൾ ഓരോന്നും സത്യം നാം അറിയുമ്പോൾ സത്യത്താൽ തകർന്നു വീഴണം. അപ്പൊ സത്യം ഒരു ബുൾഡോസറിന് തുല്യമാണ്. വചനത്തിലൂടെ ദൈവത്തിന്റെ സത്യം വരുമ്പോൾ ഒരു ബുൾഡോസറിന് തുല്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ അസൈൻമെന്റ് ഇന്നതാണ്, പിതാവ് യേശുവിനെ നിയോഗിച്ചായിട്ട് ഇന്നതിനാണെന്ന് മനസ്സിലായപ്പോ തന്നെ കുറെ കോട്ടകൾ ഇടിഞ്ഞു കഴിഞ്ഞു. അകത്ത് കുറെ കോട്ടകൾ ഇടിഞ്ഞു കഴിഞ്ഞു. അപ്പൊ യേശു ചുമ്മാ കയറി വന്നതല്ല, ആരാധന സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല, യേശു ക്രിസ്തു ഒരു നിയോഗം ഉണ്ടായിട്ട് വന്നതാണ്. അതിൽ തന്റെ രണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ ആ ലെറ്ററിന്റെ എക്സ്പ്ലനേഷൻ ആണ് നാം കാണുകയും കേൾക്കുകയും ചെയ്തത്. ഒന്ന് ഉൽപ്പത്തി 3:15, ഗലാത്തിലേഖനം 4:4-5 വാക്യങ്ങൾ. സ്ത്രീയുടെ സന്തതി പിശാചിന്റെ കിങ്ഡത്തെ തകർക്കും. ദൈവം യേശുക്രിസ്തുവിനെ നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു വിലയ്ക്ക് വാങ്ങിയിട്ട് നാം ദൈവത്തിന്റെ പുത്രത്വം പ്രാപിക്കേണ്ടതിനെ തന്നെ. അപ്പൊ ലക്ഷ്യം എന്താ? നാം ദൈവത്തിന്റെ പുത്രന്മാരായി വെളിപ്പെടണം. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്? പിശാചിന്റെ ഭരണം ഈ ലോകത്തൊന്ന് മാറ്റി 1:26 പ്രകാരം നമ്മളെ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണാധികാരികളാക്കണം. നമ്മൾ നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, ആ ഭൂമിയെ വാഴട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊന്നും മനുഷ്യനെ അറിയാതെ മനുഷ്യനെ കോട്ട കെട്ടി, ഹൃദയത്തിനുള്ളിൽ കോട്ട കെട്ടി അടഞ്ഞിട്ടിരിക്കുകയാണ് യേശുവാണ് ദൈവ യേശുവിനെ ആരാധിക്കുക. ശ്രദ്ധിച്ചേ, ഈ ബൈബിൾ അങ്ങനെ ഒരു സന്ദേശം പറയുന്നില്ല. അതിനല്ല ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ബൈബിൾ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവം തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? പിശാചിന്റെ ഭരണത്തെ ഈ ലോകത്ത് നിന്ന് മാറ്റി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ മനുഷ്യന് കൊടുക്കുക. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതാണ് ബൈബിളിലെ സന്ദേശം. എന്നാൽ അവിടെ പിശാച് മനുഷ്യനെ ജയിച്ച്, മനുഷ്യനെ പാപത്തിന്റെ കീഴിൽ ലോകം എന്ന ജയിലിൽ അടച്ചത് കൊണ്ട് അവനെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ തക്ക വേണോ സ്വർഗം നിയോഗിച്ചാക്കിയതാണ് ദൈവത്തനായ ക്രിസ്തുവിന്. ഹല്ലേലൂയ! ദൈവത്തനായ ക്രിസ്തുവിന് ഗവൺമെന്റ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ടൂറിസ്റ്റ് ബസ്സിൽ പോയ സകലരെയും കൊള്ളക്കാര് പിടിച്ച് കാടിനുള്ളിൽ അടച്ചു. ഗവൺമെന്റ് നിയോഗിച്ചാക്കിയ ഒരു വ്യക്തി എന്നതുപോലെയാണ് ആ പിക്ചറില്, ഞാനിത്ര അപമാനത്തിനായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, മോഹൻലാലിനെ ആക്കി വെച്ചത്. അപ്പോ അദ്ദേഹം കടന്നു വന്നിട്ട് എന്താണ് ചെയ്തത്? ആ കാടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. താൻ ഒറ്റയ്ക്ക്, തന്റെ യാത്ര ഒറ്റയ്ക്കാണ് യാത്ര, ഉള്ളിലേക്ക് കയറി ചെന്ന് ആ കോട്ടയ്ക്കുള്ളിൽ രഹസ്യമായി കടന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി ഈ ജനത്തെ പൂർണ്ണമായി അവിടുന്ന് പിടിപ്പിക്കുകയാണ്. ഇതേപോലെ സ്വർഗം നിയോഗിച്ചയച്ചതാണ് പിശാചിനാൽ പിടിക്കപ്പെട്ട ലോകത്തിൻ്റെതായ പിടിയിൽ, പാപത്തിന്റെ ശക്തിയാൽ പിടിക്കപ്പെട്ട ജനത്തെ ആ താൻ വിടുവിക്കണം. വിടുവിച്ചിട്ട് അവരെന്ത് ചെയ്യണം? പുത്രത്വം പ്രാപിക്കണം. ഇതുകൊണ്ടാണ് ഗലാത്തിലേഖനം 1:3 പറയുന്നത്, ലോകമെന്ന ജയിലിൽ അടയ്ക്കപ്പെട്ട് നമ്മുടെ പാപം നിമിത്ത ലോകമെന്ന ജയിലിൽ, ലോകം സർവലോകാരുടെ കീഴിൽ കിടക്കുന്നു, പിശാചിന് കീഴിൽ കിടക്കുന്നു, ആ ലോകമെന്ന ജയിലിൽ അടയ്ക്കപ്പെട്ട നമ്മളെ വിട്ടുവീച്ചെടുക്കാനാണ് സ്വർഗത്തിലെ ദൈവം അയച്ച യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗമായത്. വായിച്ചേ.
ഹല്ലേലൂയ! സ്തോത്രം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിനെ നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
ഇതിങ്ങനെ വായിച്ചു പോകുമ്പോ ഈ ആന്റി ഡ്യൂപ്ലിക്കേറ്റ് ആന്റി വൈറസ് പോലെ എല്ലാവരുടെ മുകളിൽ കുറച്ച് എന്തോ വായിച്ചു പോകുന്നു, മനസ്സിലായില്ല. ഒന്നുകൂടി വായിച്ചത്,
പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം.
ഒന്ന് നിന്നെ. അപ്പൊ ഈ ഓപ്പറേഷൻ മുഴുവൻ പ്ലാൻ ചെയ്തത് ആരാ? അതിന്റെ പുറകിലാരാണ്? സ്വർഗത്തിലെ പിതാവ്. പിതാവിന്റെ ഇഷ്ടപ്രകാരമാണ് ഈ ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത്. മനസ്സിലായോ? സ്വർഗീയ ഗവൺമെന്റ് ആണ് കർത്താവ് യേശുവിനെ അയച്ചിരിക്കുന്നത് താഴേക്ക്. ഇഷ്ടപ്രകാരത്തെ
ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്.
നിൽക്കട്ടെ. ഇപ്പോഴത്തെ ദുഷ്ടലോകം, ദുഷ്ടൻ ഭരിക്കുന്ന, പിശാച് ഭരിക്കുന്ന ലോകത്ത് നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന്. വല്ല മനസ്സിലായോ? ഇതൊന്നും മനുഷ്യർക്ക് അറിയത്തില്ല. ഞാൻ ദുഷ്ടം ഭരിക്കുന്ന ലോകത്തിൽ അവന്റെ പിടിയിലാണെന്നൊന്നും മനുഷ്യർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ! അവര് പറഞ്ഞു ഞങ്ങൾ മർത്തവക്കാരാണ്, ഞങ്ങൾ ബന്ധക്കോസുകാരാണ്, ഞങ്ങൾ കാത്തോലിക്കാരാണെന്ന് പറയുന്നത്. എവിടെ ആ കുഞ്ഞ് കിടക്കണേന്ന് അവർക്ക് ഒരു പിടുത്തില്ല. ഇപ്പോഴത്തെ ദുഷ്ടൻ പിശാച് വാഴുകയാണ് സകലതും, മരണം കൊണ്ട് അവന് സകലത്തിനെയും പിടിച്ചിട്ടിരിക്കുകയാണ്. ആ ലോകത്ത് നിന്ന് കുഞ്ഞെ നിന്നെ വിടുവിക്കേണ്ടതിന്. മനസ്സിലാവുന്നുണ്ടോ? ആരുടെ ഇഷ്ടപ്രകാരം? സ്വർഗത്തിലെ ദൈവത്തിലെ ഇഷ്ടപ്രകാരം നമ്മൾ ഈ ദുഷ്ട ലോകത്ത് നിന്ന് വിടുവിക്കേണ്ടതിന്.
നമ്മുടെ പാപങ്ങൾ നിമിത്തം
അപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവിടെ കുടുങ്ങിപ്പോയെ? എന്തുകൊണ്ട് അവിടെ കുടുങ്ങിപ്പോയെ? അവിടെ പാപങ്ങൾ നിമിത്തം. അപ്പൊ വീണ്ടും പാപം ചെയ്ത് സംഭവിക്കും, കുടുങ്ങിപ്പോവും, വീണ്ടും പാപം ചെയ്ത കുടുങ്ങിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പാപം നമ്മുടെ ജീവിതത്തിൽ അകലെയായിരിക്കണം, അകലെയായിരിക്കണം, അകലെയായിരിക്കണം. പാപത്തോരടുക്കരുത്. പാപത്തോരടുക്കുന്ന സാധ്യത ഓടി രക്ഷപ്പെട്ടവരാണോ? ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. കാരണം അവന്റെ അടുക്കൽ നിന്ന് നമ്മളെ വിടുവിച്ചതാ. വീണ്ടും അതിലേക്ക് പോകരുത്. ആരെങ്കിലും തല്ലുപിടിക്കാൻ വന്നെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കോളണം. ഹല്ലേലൂയ. പാപം ചെയ്യാൻ അവസരം വന്നെങ്കിൽ അവിടെ നിന്ന് മാറിക്കോളണം, അതിലേക്ക് പോകരുത്. ഈ ഭൂമി എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നോ പ്രോബ്ലം, അതല്ല സെമിത്തേരിയിലോട്ട് പോകുന്നതാണ്. നിത്യമായി പോകുന്നത് നഷ്ടപ്പെടരുത്. അന്ത്യകാലത്തെ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന് വീഴിക്കാൻ തക്കവണ്ണമാണ് പിശാച് സകലതും പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് പാപത്തോട് പോരാടുന്നത് നാം ഇതുവരെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല. പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. പക്ഷെ അത് വെറും വാക്കുകളിലൂടെ നടക്കത്തില്ല. അകത്തെ മനുഷ്യൻ വളർന്നില്ല എങ്കിൽ പത്രോസിനുണ്ടായ ആ അതേപോലത്തെ അപകടം നമുക്ക് ഉണ്ടാകും. എന്താണ് അപകടം പത്രോസിനുണ്ടായത്? വീറും വാശിയോടുകൂടെ പറയാ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും, മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയില്ല. പക്ഷെ കാര്യത്തിൽ നടക്കുമ്പോഴോ, ജീവന് നേരെ വീഴ്ത്തി വരുമ്പോഴോ തള്ളി പറയും. വയറ് വിശക്കുമ്പോഴോ ഏശാവ് ജ്യേഷ്ഠാവകാശം തള്ളി പോലെ തള്ളി പറയും. പ്രിയ സഹോദരങ്ങളെ, പാപം നമ്മുടെ ജീവിതം തൊടുക പോലും വരും, അതിൽ മാറി നിൽക്കണം, അതിന്റെ അടുത്തേക്ക് പോകരുത്. അത് നമ്മളെ കത്തിച്ചു കളയും. ഈ കുക്കിംഗ് ഗ്യാസ് LPG തുറന്നിട്ടിട്ട് രാത്രി അറിയാതെ തുറന്നിട്ട് നേരം വെളുത്തുപോയി സ്വിച്ച് ഇട്ട് ആ ഉടനെ കത്തിക്കരിഞ്ഞു പോയ പല സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുള്ളല്ലേ. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനേക്കാളും അത് ശരീരത്തെ മാത്രമേ കത്തിക്കുള്ളൂ, ദേഹിയെ കത്തിച്ചു കളയില്ല. ഇതിനേക്കാളും ശ്രദ്ധയോടെ കരുതേണ്ട കാര്യമാണ് പാപം. LPG ഗ്യാസ് കൈകാര്യം ചെയ്തതിനേക്കാൾ ശ്രദ്ധയോടെ കരുതണം. പാപം നമ്മുടെ ജീവിതത്തിൽ അടുക്കുപോലും പാടില്ല. നമ്മളോട് എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു അല്ലെ. വളരെ സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. താഴേക്ക് വായിച്ചേ. നമ്മുടെ പാപങ്ങൾ നിമിത്തം
തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന്.
ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മുടെ പാപങ്ങൾ നിമിത്തം അതിന് പരിഹാരമായി നമ്മൾ അതിൽ നിന്ന് ആദ്യം വിടുവിക്കണം. അതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് കാൽവരി കുശലി യാഗത്തിലൂടെ നമ്മൾ കണ്ടത്, കാൽവരി കുശലി യാഗത്തിലൂടെ കണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ആദ്യം തന്നെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു ഈ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ആ ക്രിസ്തു എന്റെ കർത്താവാണെന്ന്, ആ ക്രിസ്തു ദൈവപുത്രനാണ് എന്ന്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചത് നാം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നാം ആദ്യം തന്നെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം എടുക്കുകയാണ്. ആ സീഡ്, ദൈവപുത്രനാകാനുള്ള സീഡ് നമുക്ക് കിട്ടുകയാണ്. മറ്റൊരു പറഞ്ഞ നാം ദൈവത്തിൽ ജനിക്കുകയാണ്, വളരുകയല്ല ജനിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഹല്ലേലൂയ. അതിനുശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അന്ന് മുതൽ രണ്ടാമത്തെ സ്റ്റെപ്പ്. കാരണം ആ ജനിച്ച നാളിൽ നാം എന്ത് ചെയ്തു? കലപ്പയ്ക്ക് കൈവച്ചു, കലപ്പയ്ക്ക് കൈവച്ചു. ഇനി ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. കലപ്പയ്ക്ക് കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപാടി എന്താ മക്കളെ? കലപ്പയ്ക്ക് കൈവച്ചാൽ ഉടനെ തന്നെ കൊയ്തെടുക്കുക. അങ്ങനെയാണോ? ഓ, ഞങ്ങള് കലപ്പയ്ക്കായി വെച്ചു, ഇനി എന്താ ബ്രദറെ? കൊയ്തെടുത്തോ ബ്രദറെ, ചാക്ക നിറച്ചു. ഇത് പറഞ്ഞ ടീച്ചിങ് ഇതാ, കലപ്പയ്ക്കായി വെച്ച ഉടനെ എവറിത്തിങ് ഫിനിഷ്. ആരാധന, 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 എവറിത്തിങ് ഫിനിഷ്. എന്നിട്ട് അതിന് പേരിട്ടു ഗ്രേസ് ഗോസ്പെൽ, ഗോസ്പെൽ ഓഫ് ഗ്രേസ്. നമ്മളൊന്നും ചെയ്യണ്ട. ഈ ബൈബിള് പറഞ്ഞ അതല്ല, യേശുവിനെ കുഞ്ഞ നീ രക്ഷിതാവായി സ്വീകരിക്കുമ്പോ നീ കലപ്പയ്ക്ക് കൈവച്ചു. യേശു ചെയ്തതൊക്കെ ചെയ്തു കഴിഞ്ഞു, പക്ഷെ ഇനി നമ്മൾ തുടങ്ങുകയാണ്. അവിടെ ദൈവം പൂർത്തീകരിച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവം സൃഷ്ടിപ്പൻ പൂർത്തീകരിച്ചു, നമ്മൾ ജനനത്തിൽ ആരംഭിക്കുകയാണ്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ആദത്തിൽ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഇതാ 1970 65 ഇതാ 80 90 ഒക്കെ നമ്മൾ ജനിച്ച് നമ്മൾ ആരംഭിക്കുവാൻ ദൈവം അയച്ചത്. സൃഷ്ടിപ്പ് നേരത്തെ കഴിഞ്ഞു, ജനനം പുറകെ വരുന്നതേ ഉള്ളൂ. 2022 ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും സൃഷ്ടിപ്പ് 6000 വർഷം മുമ്പ് കഴിഞ്ഞു. ജനനം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പ്രിയ സഹോദരങ്ങളുടെ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിൻപിലേക്ക് തിരിയരുത്. യേശു രക്ഷകനായി നാം സ്വീകരിക്കുമ്പോ ദൈവപുത്രനെ നാം ജനിക്കുകയാണ്. കലപ്പയ്ക്ക് കൈവച്ചു, കലപ്പയ്ക്ക് കൈവച്ചു. റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫോർവേഡിലേക്ക് പോകാനായിട്ട് നാം റെഡിയായി കഴിഞ്ഞു. ലോകരാജ്യത്തിൽ മാത്രം ജനിച്ച് ജീവിച്ച് വളർന്ന നാം ദൈവരാജ്യത്തിലേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞു. ദൈവം ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കട്ടെ, ഹൃദയങ്ങളെ തുറക്കട്ടെ. കുഞ്ഞേ, നിനക്ക് ദൈവരാജ്യം അവകാശമാക്കണോ? ദൈവരാജ്യം അവകാശമാക്കണം. യേശുവിന്റെ അടുക്കൽ വന്നാൽ മാത്രം പോരാ, പിന്നെ പുറയിലേക്ക് പോകരുത്. യേശുവിന്റെ പുറകെ പോകണം. ഇതാണ് ലൂക്കോസ് സുവിശേഷം 9:61 61-62 വാക്യങ്ങളിൽ കർത്താവ് നമുക്ക് തന്ന സന്ദേശം. അവിടെ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വരികയാണ്. വായിച്ചാട്ടെ.
മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു.
അപ്പൊ ഈ പുള്ളി അവിടെ വന്നു, ഈ പുള്ളി യേശുവിന്റെ അടുക്കൽ വന്നു, യേശുവിന്റെ അടുക്കൽ വന്നു, കലപ്പയ്ക്ക് കൈവച്ചു. യേശുവിന്റെ അടുക്കൽ വന്നു, കലപ്പയ്ക്ക് കൈവച്ചു. കർത്താവിനെ അംഗീകരിക്കുന്നുണ്ട്, കർത്താവേ അംഗീകരിക്കുന്നുണ്ട്, യേശുവിന്റെ കർത്താവ് അംഗീകരിക്കുന്നുണ്ട്, കലപ്പയ്ക്ക് കൈവച്ചു. ഹല്ലേലൂയ. നമ്മളെല്ലാം ഇപ്പൊ കലപ്പയ്ക്ക് കൈവച്ചതാ. ഇനി പുറയിലോട്ട് പോകാൻ പാടില്ല, ഇനി പുറയിലേക്കല്ല മുമ്പോട്ട്. എന്നിട്ട് പറയാണ്, പിന്നെ വന്ന് നിന്നെ അനുഗമിക്കാന്ന്. അപ്പൊ യേശു അവനോട് എന്തോ പറഞ്ഞു?
യേശു അവനോട്
പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, തന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അനുഗമിക്കാൻ പറഞ്ഞതിന്റെ റിസൾട്ട് ആണ് അവൻ പറയുന്നത്, ആദ്യം ഞാൻ എന്റെ വീട്ടുക. കർത്താവ് പറയുന്നത് മുമ്പേ നിന്റെ ഉയരത്തിലെ വീട്ടുക. അവൻ പറയുന്നത് ആദ്യം എന്റെ ഭൂമിയിലെ വീട്ടുക. രണ്ടു വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചേ, കർത്താവ് പറയുന്നു, കർത്താവ് നീ എന്നെ അനുഗമിക്ക, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാ, നീ എന്നെ അനുഗമിക്ക. അവൻ പറയുന്നു, ഞാൻ നിന്റെ അടുക്കൽ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, ഞാൻ പോയിട്ട് ആദ്യം എന്റെ വീട്ടുകാരോ, എന്റെ വീട്ടുകാരുടെ പെർമിഷൻ മേടിക്കും. അവരോടൊക്കെ ഞാൻ ടാറ്റാ പൈപ്പൊക്കെ പറഞ്ഞതിന് ശേഷം അവര് വിടുവോ? ടാറ്റാ പൈപ്പ് പറഞ്ഞാൽ വിടുവോ? അവര് വിടത്തില്ല. കാരണം ഇവനെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവര് വിടുവോ? അവര് വിടത്തില്ല. അവര് വിടുന്ന വിഷയമേ ഇല്ല, അവര് വിടില്ല. ആദ്യ അനുവാദം ചോദിച്ചതിന് ശേഷം ഞാൻ വരാം എന്നാ അവൻ പറയുന്നേ. പക്ഷെ യേശുക്രിസ് തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്നാണെന്ന് അറിയാമോ? കലപ്പയ്ക്ക് കൈവച്ച ശേഷം. വായിച്ചാട്ടെ. ജോസഫ്,
യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു.
കലപ്പയ്ക്ക് കൈവച്ച ശേഷം അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്നു, യേശുവിനെ കർത്താവ് അംഗീകരിച്ചു, കലപ്പയ്ക്ക് കൈവച്ചു. അതൊരു പുറയിലേക്ക് വീണ്ടും റിവേഴ്സ് ഗിയറിലേക്കാണ് നീ പോകുന്നതെങ്കിൽ വീണുപോയ സഭ ഒന്നും പറയില്ല. സഭയിലെ ദേവദാസിന് സമയാസമയം എന്തെങ്കിലും കൊടുത്താൽ മതി, അവരൊന്നും പറയില്ല. അത് കാണാതെ അയാൾ അവർ അന്വേഷിച്ചു വരും, എന്റെ വിദ്യ കണ്ടില്ലല്ലോ. ശ്രദ്ധിച്ചേ, റിവേഴ്സ് ഗിയർ തന്നെ കിടന്നാൽ അവർക്ക് വിഷയമല്ല. കാരണം അവരെല്ലാവരും റിവേഴ്സ് ഗിയറല്ല, ഓൾമോസ്റ്റ് ഓൾ എക്സെപ്റ്റ് എ ഫ്യൂ റിവേഴ്സ് ഗിയർ തന്നെ. എന്നാൽ ഈ ഫോർവേഡ് ഗിയറിലേക്ക് പോകണമെങ്കിൽ കർത്താവ് പറയാണ്, കലപ്പിക്ക് ഏഴിന് ശേഷം പിന്നിലേക്ക് തിരിയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല. പ്രിയ സഹോദരങ്ങളെ, ഞാനിവിടെ നിങ്ങളോടൊന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളത് ബാലൻസ് ചെയ്തെടുത്തോളാം. ദൈവത്തിന്റെ വചനം പറയുന്നു നാം ഓരോരുത്തരും അധ്വാനിക്കണം. അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കരുത്. രണ്ട്, തനിക്കുള്ളവർക്കും തന്റെ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ അവൻ വലിയ എററിലാണെന്ന് ദൈവത്തിന്റെ വചനം പറയും. അതുകൊണ്ട് ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ കൈകൊണ്ട് അധ്വാനിക്കണം. ആരും മടിയന്മാരായിട്ടിരിക്കരുത്. മടിയന്മാരായ ഈ ലോക ജനത്തിന്റെ മുമ്പാകെ ഒരു യഥാർത്ഥ ദൈവമായി തന്നെ എങ്ങനെ വേലയെടുക്കണമെന്ന് വേലയെടുക്കുമെന്ന് അവരെ കാണിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഞങ്ങൾ വെറും സമയം കൊല്ലികളല്ല, പകരം ദൈവം തന്ന സമയം അത് ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുന്നവരാണ് എന്ന് നാം പറയുവാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ കൂട്ടത്തിൽ ഒരു സഹോദരനെ കുറിച്ച് ലോകത്തിലെ ഒരു മാനേജർ പറഞ്ഞ ഒരു സാക്ഷി ഞാൻ ഇവിടെ കേട്ടു. വാക്കും പ്രവൃത്തിയും ഒരേപോലെ പോകുന്നൊരു വ്യക്തിയാണ്. ഇതേപോലെ നമ്മളെ എല്ലാവരെയും കുറിച്ച് ലോകം സാക്ഷ്യം പറയുവാനായിട്ട്. ദൃഷ്ടി സേവയല്ല നാം ചെയ്യേണ്ടത്, പകരം ദൈവസേവയാണ് നാം ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല നാം പ്രവർത്തിക്കേണ്ടത്, നാം ചെയ്തു നോക്കിയ ദൈവത്തിനെന്നതുപോലെ ചെയ്യുക. ഒരു പഴത്തൊലി അവിടെ താഴെ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ആരുടെ ചവിട്ടി വീടും അത് ഞാനല്ലോ ഇട്ടത് എന്ന് പറഞ്ഞ് പോകാതെ, ഇത് എന്റെ ദൈവത്തിന്റെ പ്ലാനറ്റാണ്, എന്റെ സഹോദരങ്ങൾ പുറകെ വരുന്നുണ്ട്, ഇത് ഞാനല്ല ഇട്ടത്, പക്ഷെ ഞാനത് എടുത്ത് കളയുക. നിങ്ങൾ എന്തിനാ അതെടുത്ത് കളയണേ? നോ പ്രോബ്ലം, പറഞ്ഞത് നോ പ്രോബ്ലം. കാരണം ഈ ഭൂമി മുഴുവൻ എന്റെ പപ്പയുടെ, അതെന്റെ. ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും നാം സൂക്ഷിക്കും. പ്രിയ സഹോദരങ്ങൾ, ഇവിടെയൊക്കെയാണ് ദൈവം നമ്മളെ മാർക്കിടുന്നത്. അടുത്തത് ഈ ഭൂമി ഞാൻ ഇവന്റെ കൈ കൊടുത്താൽ അങ്ങനെ ഇരിക്കും, ഇവളുടെ കൈ കൊടുത്താൽ അങ്ങനെ ഇരിക്കും. ഇവിടെ പറയാം അത് ഞാനല്ല, അത് മറ്റവളാ, അത് ഇയാളാ. നോ, ആരായാലും ഇതെന്റെ അപ്പന്റെ, സൂക്ഷിക്കേണ്ടത് എന്റെ കടമ. ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ ലോകം എന്ന ജയിലിൽ, അവിടെ പറയാണ് ലോകത്തിന്റെ ജയിലിന്റെ ഉള്ളിൽ, ഗലാത്തിലാണ് ഒന്നിന്റെ മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്, അതിന്റെ ഉള്ളിൽ നമ്മളെ പിശാച ദുഷ്ടൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും തോന്നി അടച്ചിട്ടിരിക്കുകയായിരുന്നു? തോന്നിയില്ല. കാരണം നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറം പോകാൻ നമുക്ക് കഴിയത്തില്ല. ആ എലീഹ കോട്ടയുടെ ഉള്ളിലുള്ളവർ എലീഹ കോട്ടയുടെ ഉള്ളിൽ തന്നെ കിടക്കത്തുള്ളതിന് പുറത്തു പോകത്തില്ല. അപ്പോ യേശുക്രിസ്തുവിന്റെ അസൈൻമെന്റ് ഇന്നതാണ് എന്നും പിശാചിന്റെ കിണ്ടത്തെ തകർത്ത് അതിന്റെ ഉള്ളിൽ ലോകമെന്ന ആ ജയിലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ഈ മനുഷ്യ മക്കളായവരെ ദൈവം മക്കളാക്കി ജയം പ്രാപിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മേൽ പിതാവായ ദൈവം നിയുക്തമാക്കിയിട്ടുള്ള ജോലി. മനസ്സിലായോ? അപ്പൊ യേശുവിന് ഒരു ജോലിയുണ്ട്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആ ജോലിയാണ് മുഖം എന്ന് വിളിക്കുന്നത്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, യോക്ക്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്റെ സഭയോട് പറയണം, നിങ്ങൾ എന്റെ നുഖം ഏറ്റെടുത്ത് എന്നോട് പഠിക്കുക. എന്റെ നുഖം ഏറ്റെടുത്ത് ആ റെസ്പോൺസിബിലിറ്റി സഭയെ നീ കൂടെ ചുമക്ക, എന്നിട്ട് എന്നോട് നീ പഠിക്ക. അപ്പൊ എന്നോട് പഠിച്ചാൽ നിനക്ക് എന്റെ സ്വഭാവമായി മാറും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ വർഷത്തിലോ രണ്ടു വർഷമോ മൂന്ന് വർഷമോ കൂടുമ്പോ ഏതെങ്കിലും ഒരു ദൈവദാസനെ വിളിച്ച് ഒരു ഡിസേബിൾഷിപ്പ് കോഴ്സിന് മാത്രം പ്രസംഗിച്ച് ഒതുങ്ങുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടെത്താൻ നാം നിരന്തരം ഇതിൽ ജീവിക്കാൻ തുടങ്ങണം. അപ്പൊ ആദ്യം തന്നെ ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ കാണും. ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, എന്താണ്, എന്തിനാണ് സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിനെ അയച്ചത്, എന്താണ് യേശുവിന്റെ ജോലി. അങ്ങനെ മണവാളന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ജോലി അറിഞ്ഞെങ്കിലല്ലേ ഭാര്യയ്ക്ക് കാന്തയ്ക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഈ ജോലിയൊക്കെ നടക്കേണ്ടത് നമ്മുടെ ഉൾത്തളത്തിലാണ്, പുറമേ നടത്തുന്നതിന്റെ ഇൻവിറ്റേഷൻ മാത്രമേ ഉള്ളൂ. പുറമേ പോയി സുവിശേഷം പറയുന്നില്ലേ, അത് ഇതിലേക്കുള്ള ഇൻവിറ്റേഷൻ, അവരെ ക്ഷണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആ അത് വ്യക്തതയോടെ നാം അത് മനസ്സിലാക്കാം. അതിലെ നമ്മൾ ലൂക്കോസ് സുവിശേഷം 9:61 വായിച്ചു, 62 വായിച്ചില്ലല്ലോ, വായിച്ചായിരുന്നോ? വായിച്ചില്ലെങ്കിലും വായിച്ചാൽ ഒന്നുകൂടി ഒന്ന് വായിച്ചു, ഞാൻ ഒന്ന് മനസ്സിലാക്കി.
യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു.
അപ്പോ നമുക്കെല്ലാം ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാകണ്ടേ? കലപ്പയ്ക്ക് കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുക്ക ചെല്ലുക, യേശുവിനെ കർത്താവ് അംഗീകരിക്കുക. അതിനുശേഷം അവന് പുറയിലേക്കല്ല നോക്കേണ്ടത്, അതിനുശേഷം മുൻപിലേക്ക് നോക്കണം. അപ്പോ ഇതൊക്കെ എന്റെ വാക്കല്ല, യേശുവിന്റെ വാക്കാണ്. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീരണം. അപ്പോ യേശുവിനെ അനുഗമിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം പിന്നെ വന്ന് നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. അപ്പൊ യേശു പുള്ളിയുടെ ഡിമാൻഡ് ചെയ്ത് തന്നെ അനുഗമിക്കാൻ പുള്ളിക്കാരൻ പറഞ്ഞു, പിന്നെ വന്ന് അനുഗമിക്കാം. ഗ്ലോറി, നമ്മളെ ഐ കൂട്ടരാണോ? ഞങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ഇനി ഞങ്ങൾ പിന്നെ വന്ന് അനുഗമിക്കാം. അപ്പൊ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ആരാധിക്കാൻ പോവും. ഞാനത് നിന്നോട് പറഞ്ഞില്ലല്ലോ, നീ അനുഗമിക്കാനല്ലോ പറഞ്ഞു. ഇല്ലല്ലോ, ഞാൻ ആരാധിക്കാൻ പോകും. അതെന്താ? ആ പാസ്റ്റർ പറഞ്ഞു, ഈ അച്ഛൻ പറഞ്ഞു, അവരുടെ കന്യാസ്ത്രീ പറഞ്ഞു, ഞാൻ അങ്ങ് ആരാധിക്കാൻ പോകും. നീ എന്നെ അനുഗമിക്കേ, അത് പിന്നെ. അങ്ങനെയല്ല. അപ്പൊ പിന്നെ യേശുവിന്റെ വാക്ക് കേൾക്കേണ്ടി വരും. എന്താണ് യേശു പറയുന്നത്? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, കലപ്പയ്ക്ക് കൈവച്ചവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്തവനാണ്. കലപ്പയ്ക്ക് കൈവച്ചതിന്റെ അർത്ഥം ഒരു പണി തുടങ്ങാൻ പോവാന്നർത്ഥം. ഒരു ഫലത്തിന് വേണ്ടി ഒരു പണി തുടങ്ങാൻ പോവാണ്. ഇനി ആ കണ്ട ഉഴണം, കട്ട തല്ലി പൊട്ടിക്കണം, നന്നായിട്ട് ഉഴുത് വിത്ത് വിതച്ച് അത് ഫലമായി മാറണം. ഒരു വലിയ പണി തുടങ്ങുക. അപ്പൊ ദൈവപുത്രന്മാരുടെ യാത്രയിലെ യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ നമ്മുടെ ഉൾത്തളത്തിലെ പഴയ ഹൃദയത്തെ മാറ്റി പുതിയ ഹൃദയത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. മനുഷ്യപുത്രൻ മാറി ദൈവപുത്രനിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. ആ ദൈവിക സാദൃശ്യ സ്വരൂപത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. അപ്പോ ഇതിനെ പ്രൂവ് ചെയ്ത ചില വചനങ്ങൾ ഇത് നമ്മൾ അങ്ങ് വായിച്ച് നിങ്ങൾക്ക് ആ ഭാഗം കൺഫേം ചെയ്ത് പ്രഥമം വിട്ടുമാറാൻ ആഗ്രഹിക്കുകയാണ്. ലോർഡ്, ഐ ലവ് യു. യേശു രക്ഷനായി സ്വീകരിക്കുന്നതാണ്. ദൈവപുത്രന്മാരായി വെളിപ്പെടുവാനുള്ള ആ വിത്ത് നമ്മൾ സ്വീകരിക്കുന്നത്. അവിടെ യേശു ദൈവപുത്രൻ നാം വിശ്വസിക്കുകയും യേശുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ എപ്പോഴാണ് നാം ദൈവത്തെ ജനിക്കുന്നത്? 1 യോഹന്നാൻ 5:1 വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. 1 യോഹന്നാൻ 5:1
യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ.
അപ്പൊ ശ്രദ്ധിച്ചേ, എപ്പോഴാണ് നാം ദൈവത്തിൽ ജനിക്കുന്നത്? വ്യക്തത മനസ്സിലാക്കി. എപ്പോഴാണ് നാം ദൈവത്തിൽ ജനിക്കുന്നത്? യേശുവിനെ ക്രിസ്തു, ക്രിസ്തു എന്ന് വെച്ചാൽ ദൈവപുത്രൻ, ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ നാം ദൈവം ജനിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു എന്ന് ദൈവപുത്രൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ അത് അതിന് തർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി മാർക്കോസ് 14:61 വായിച്ചേ. മാർക്കോസ് 14:61 നീ ക്രിസ്തു എന്നല്ലേ പറഞ്ഞത്? ദൈവപുത്രൻ എന്ന് പറഞ്ഞില്ലല്ലോ. മിശിഹ എന്നല്ലേ പറഞ്ഞത്? ആരാണ് ഈ മിശിഹ? യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആരാണ് ഈ മിശിഹ?
അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ദ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു.
വന്ദ്യനായവൻ എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവമായ പിതാവ്, ആ പിതാവിന്റെ പുത്രനായ ദൈവപുത്രനായ ക്രിസ്തുവോ. അപ്പൊ ക്രിസ്തു ആരെന്നാണ് യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങില്? ദൈവപുത്രൻ, ദൈവപുത്രൻ, വന്ദ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ. അപ്പോ യേശുവിനെ ക്രിസ്തു എന്ന് സ്വീകരിക്കുന്നവർ ദൈവത്തിന് ജനിച്ചിരിക്കുന്നു. ഇനി അതിന് വീണ്ടും ഉറപ്പിക്കാം. നമ്മൾ വായിച്ച 1 യോഹന്നാൻ 5:5
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ?
അപ്പൊ യേശു ദൈവപുത്രൻ നാം വിശ്വസിക്കണം. പക്ഷെ നമ്മുടെ വിഷയം തലതിരിഞ്ഞു പോയെന്നേ. നമ്മളെ പിശാച് കോട്ടയ്ക്കുള്ളിൽ അടച്ചത് ശ്രദ്ധിച്ച് ഈ വചനത്തിൽ നിൽക്കാനല്ല, യേശുവിനെ ആ ഏക സത്യ ദൈവമായ അങ്ങ് ഏറ്റെടുത്തു, അങ്ങനെ അങ്ങനെ അങ്ങ് പഠിപ്പിച്ചു. സംഭവം ബൈബിളിലെ ധാരാളം വചനങ്ങൾ ഇതോടുകൂടെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി തന്നെ അനുസരിച്ചതാണ്. അങ്ങനെയല്ല നാം ചെയ്യേണ്ടത്. ബൈബിൾ എന്ന് പറയണോ അവിടെ നിൽക്കുക. മോനെ കയറി അപ്പാന്ന് വിളിക്കരുത്, അപ്പനെ കയറി മോനെ നിന്ന് വിളിക്കരുത്. മോനെ മോനെ നിന്ന് വിളിക്കുക, അപ്പനെ അപ്പാന്ന് വിളിക്കുക. റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പോട്ടെ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയും, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനാണ്. ദൈവപുത്രൻ, നമ്മൾ ദൈവം എന്ന് വിശ്വസിക്കാനാണ് ഈ ബൈബിൾ അങ്ങനെ പറഞ്ഞത് നമ്മളോട്. അപ്പോ ബൈബിൾ പറഞ്ഞതിന്റെ മുകളിലേക്ക് കയറി പോകരുത്. എന്തായിട്ടാണ് ഏറ്റെടുക്കാൻ പറഞ്ഞത്? നമ്മൾ നിൽക്കുക. യേശു ദൈവം തന്നെയാണ്, പക്ഷെ ഏത് ദൈവമല്ല. താൻ പറഞ്ഞ പിതാവായ ഏക സത്യദൈവമല്ല താൻ, ആ ദൈവത്തിന്റെ പുത്രനാണ്. ഗ്ലോറി. എല്ലാ ദൈവപുത്രന്മാരെയും ദൈവം എന്നാ വിളിക്കണത്, അല്ലെങ്കിൽ ദൈവങ്ങൾ തിയോസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുക. ഇനിയും അതിന്റെ 4:15 ഒന്ന് അങ്ങനെ 4:15 പറയാണ്, യേശുവിന്റെ ദൈവപുത്രൻ നാം വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കാനുള്ള കണക്ഷൻ എടുക്കുകയാണ്. ദൈവപുത്രന്മാരാകുവാനുള്ള ആ യോഗ്യത നമ്മൾ, അതിന്റെ സീഡ് നാം പ്രാപിക്കുകയാണ്. വായിച്ചേ.
യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു.
യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ, അപ്പൊ വ്യക്തമായി മനസ്സിലാക്കി, യേശു ദൈവപുത്രൻ സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പൊ അപ്പനെയും മോനെയും രണ്ടും രണ്ടായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടാകുക. മോനെ പിടിച്ച് അപ്പനാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പന്റെ പാർട്ടി അപ്പനെ അങ്ങ് മറച്ചു. അതുകൊണ്ട് ദൈവപിതാവിനെ മറയ്ക്കുന്നത് ഒന്നും നമ്മൾ ചെയ്യരുത്. ക്രിസ്തുവിനെ കൊണ്ട് ദൈവപിതാവിനെ നാം മറയ്ക്കരുത്. ദൈവപിതാവാണ് ഈ ക്രിസ്തുവിനെ അയച്ചത്, നിയോഗിച്ചാക്കി വെച്ചത്. അപ്പോൾ പിശാചിന്റെ തന്ത്രത്തിൽ ഭയങ്കരമായൊരു തന്ത്രമാണ് ഈ പുത്രനെ കൊണ്ട് തന്നെ പിതാവിനെ അങ്ങ് മറയ്ക്കുക. അങ്ങനെ ഉണ്ടാകരുത്. പുത്രനെപ്പോഴും പിതാവിനെ വെളിപ്പെടുത്തുകയുള്ളൂ. തുടർന്ന് ഇതാ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംഭവം നടന്നപ്പോൾ യഥാർത്ഥത്തിൽ നാം എന്താ ചെയ്യുന്നത്? യേശുവിനെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുമ്പോൾ നാം യേശുവിനെ നമ്മുടെ കർത്താവെ അംഗീകരിക്കുകയാണ്. ഇതാണ് റോമലേഖനം 10:9 പറയണേ. യേശുവിനെ കർത്താവായി അതിനം കൊണ്ട് ഏറ്റു പറയുന്ന സംഭവമില്ലേ? യേശു എന്റെ കർത്താവാണ്, എന്റെ തലയാണ്, എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവനാണ്. യേശുവിന്റെ മേൽ ഒരേ ഒരു തലയേ ഉള്ളൂ, ദൈവം. ഇതാണ് കൊരിന്ത്യ ലേഖനം 11:10 പറയുന്നത്. വായിച്ചാട്ടെ, ഇത് വായിച്ചാട്ടെ, ഞാൻ പറഞ്ഞത് വായിച്ചാട്ടെ. റോമാ 10:9.
യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
യേശുവിനെ കർത്താവ് എന്ന് വാങ്ങൊണ്ട് ഏറ്റു പറയുന്നു. അപ്പോ നമ്മളോട് ആവശ്യപ്പെട്ടത് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയാനാണ്. അല്ലാണ്ട് പിതാവായ ദൈവം എന്നോ അല്ലെങ്കിൽ ഒന്നും എല്ലാം ഏറ്റു പറയാൻ പറഞ്ഞേ. യേശുവിനെ കർത്താവെ അംഗീകരിക്കുക. അത് മക്കളെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ കോമൺ പ്ലാറ്റ്ഫോം, എല്ലാ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ കോമൺ പ്ലാറ്റ്ഫോം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ചെയ്ത് പാപത്തോട് വേർപെട്ട് ജീവിച്ചാൽ വേറെ പല പല വിശ്വാസ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഈ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾ പാപത്തോട് വേർപെട്ട് യേശുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ രക്ഷ സേഫ് ആണ്. ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ തേജസ് വർദ്ധിക്കാൻ ഇടയാകും. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അല്ലാത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ ഇതാ വചനത്തിലെ വ്യവസ്ഥ ഇങ്ങനെയാണ്. വല്ലവരും വേറെ വിധേനെ ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. അവിടെ തർക്കമല്ല, ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഹല്ലേലൂയ. ഓ പ്രിയ സഹോദരങ്ങളെ, ഇനി നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ജനനത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം. 1 Petros 1:3-5 ഈ ജനനത്തെ കുറിച്ച് പറയുന്ന കാര്യം. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നിൽക്കണം കേട്ടോ. ഫസ്റ്റ് പാർട്ടിന് ജനനമായിട്ടുള്ളൂ, വളർച്ചയല്ല, ജനനം. ആ 1 Petros 1:3-5 വായിക്കും.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു.
അപ്പോ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ, യേശുവിനെ നാം ദൈവപുത്രനായിട്ട് സ്വീകരിക്കുമ്പോ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോ നാം വീണ്ടും ജനിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വർഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശത്തിന് വേണ്ടിയാണ് നാം വിട്ടു ജയിച്ചിരിക്കുന്നത്. പക്ഷെ അവകാശം കിട്ടണമെങ്കിലോ ജയിക്കണം, ജയിക്കുന്നവരെ അവകാശമാക്കും. പക്ഷെ നമ്മുടെ ടീച്ചിങ്ങിലൊന്നും ജയമില്ല, ആരാധനയേ ഉള്ളൂ. കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുകയാണ് ജനത്തെ. യേശുവാണ് ദൈവേശുവിനെ ആരാധിക്കുക, കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ജയം കാണാൻ പറ്റുന്നില്ല. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു ക്രിസ്തു രണ്ട് ഏഴ് സമയത്ത് മൂന്ന് തുടങ്ങുമ്പോൾ ഏഴ് പ്രാവശ്യം പറയുന്നുണ്ട്. അത് നമ്മുടെ ഇന്ന് സന്ദേശങ്ങളിലില്ല. കാരണം എന്താണ്? ഈ ജനത്തെ കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് കോട്ട? യേശുവാണ് ദൈവേശുവിനെ ആരാധിക്കുക, കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഇതല്ല മക്കളെ ഈ ബൈബിളിലെ സന്ദേശം. ഇതല്ല ബൈബിളിലെ സന്ദേശം എന്ന് പറയുന്നത് 21:26 ദൈവം തന്റെ പ്രോപ്പർട്ടി ആയ ഭൂമിയുടെ ഭരണം പുതിയ സ്പീഷ്യസ് ആയ മനുഷ്യർക്ക് കൊടുക്കുന്നു. ആരിൽ നിന്ന്? ആരിൽ നിന്ന് മാറ്റി? പിശാചിൽ നിന്ന് മാറ്റി മനുഷ്യർക്ക് കൊടുക്കുന്നു. അതിന് മനുഷ്യർ ദൈവത്തെ അനുസരിച്ച് ജയം പ്രാപിക്കണം. ഇതാണ് ബൈബിളിലെ സന്ദേശം. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, അവർ എന്നേക്കും രാജാക്കന്മാർ. അപ്പൊ അതിനുമുള്ള രാജാവോ? ഇന്ന് സർവലോകം ദുഷ്ടന്റെ ഇടി കടക്കുന്നു. ആ പിശാചിനെ മാറ്റി സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിളക്ക് ചതച്ചു കളയും. പിന്നെ ഈ ഭൂമിയുടെ ഭരണം ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഏറ്റെടുക്കും. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതാണ് യേശു പറഞ്ഞത്. അതിനുവേണ്ടി യേശുവിനെ അനുഗമിക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ദൈവം, യേശുവിനെ ആരാധിക്കുക എന്നത് സന്ദേശമല്ല ബൈബിൾ നമുക്ക് തരുന്നത്. യേശു ദൈവമാണ്. ഏത് ദൈവം? യേശു ക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ സ്വർഗീയ പിതാവിന്റെ പുത്രനാണ് യേശു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്? കഴിഞ്ഞ നാളിൽ മനുഷ്യഹൃദയത്തിൽ കെട്ടിയിരിക്കുന്ന കോട്ടകളെ ഇടിച്ചു കളയുകയാണ്. അത് ഇടിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ഇതാ ബൈബിളിലെ സന്ദേശം ജനം എത്തുകയുള്ളൂ. നിങ്ങൾ ഇതുവരെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ 2:3 യേശു ക്രിസ്തു 7 സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോ അത് സുവിശേഷം എല്ലാ 4 സുവിശേഷ പുസ്തകങ്ങളും കഴിഞ്ഞിട്ടാണ്, ലേഖനങ്ങളും കഴിഞ്ഞിട്ടാണ് അല്ലെ? അപ്പൊ പിന്നെ ലേഖനം കൊണ്ടോ സുവിശേഷത്തിന് 4 പുസ്തകങ്ങളും കൊണ്ടോ വെട്ടാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് വെട്ടാൻ വന്നാലും അതുകൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. അപ്പോ ആ യേശു ക്രിസ്തു 7 സഭകളോട് ദൂത് പറയുമ്പോ 7 സഭകളോടും ആത്മാവ് പറയുന്ന ചെവിയുള്ള കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലോ അരമനയിലോ നമ്മുടേതായ സഭകളിലോ ഇത് കേൾക്കാത്തത് എന്തുകൊണ്ട്? ചോദിക്കണം മറ്റുള്ളവരോട്. അതിന്റെ ഉത്തരം അവര് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞു തരാം. നിങ്ങളെ കോട്ട കെട്ടി, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്തകളുടെ കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുക. യേശു അതെ, യേശുവിനെ ആരാധിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി തീർന്നു. രക്ഷിക്കപ്പെടുക, ചാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക. ഇനി എന്നെ അച്ഛോ ചെയ്യണ്ടേ? ഇനി എന്നെ വാസ്തവ ചെയ്യണ്ടേ? ആരാധിച്ചോ, തീർന്നു പരിപാടി. തീർന്നു ആരാധിച്ചോ, തീർന്നു. ഇനി അപ്പുറത്തേക്ക് ഒന്നുമില്ല, അനുഗമനയില്ല. ആരാധിച്ചോ, എന്തിനാ അനുഗമിക്കണേ? അത് വർഷത്തിൽ 2 വർഷത്തിൽ ഒരിക്കലും ഡിസേബിൾഷിപ്പ് കോഴ്സ് വയ്ക്കുമ്പോ ഒരു സ്പെഷ്യൽ ദൈവദാസനുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവരും. അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോ അദ്ദേഹം പറയും, 3 ദിവസം അദ്ദേഹം പറയും, ആരും ശ്രദ്ധിക്കത്തിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഇരിക്കും. അവസാനം അദ്ദേഹം കരയണത് ഈ യൂട്യൂബിൽ കാണാം. ഞാൻ പറഞ്ഞാ നിങ്ങൾ ശ്രദ്ധിക്കാത്ത, ഞാൻ പറഞ്ഞാ നിങ്ങൾ ശ്രദ്ധിക്കാത്ത. അവർക്ക് ശ്രദ്ധിക്കാൻ വേറെ ഉണ്ട്. അവരെ കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുക. അവരെ കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ കോട്ട കെട്ടി അവരെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് പുറത്തുപോകാൻ പറ്റുന്നില്ല. എന്ന ദൈവത്തിന്റെ വചനം പറയും, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളോ അല്ല, കോട്ടകളെ അഴിപ്പാൻ. ഏത് കോട്ടകൾ? ക്രിസ്തു പറഞ്ഞ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായ കോട്ടകളെ അഴിപ്പാൻ ദൈവസന്നിധിയിൽ ബലമുള്ളതത്രേ. അതത്ര ദൈവത്തിന്റെ പരിശുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പുറകിലേക്കില്ല, ഇനി റിവേഴ്സ് ഗിയർ അല്ല, ഇനി ഫോർവേഡ് മാത്രമേ ഉള്ളൂ. പ്രവർത്തിക്കുന്ന മനുഷ്യനല്ല, ദൈവത്തിന്റെ ആത്മാവത്രേ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അച്ചോ, എന്തുകൊണ്ടാണ് പാസ്റ്ററേ നമ്മുടെ പ്രസംഗത്തിൽ യേശു പറഞ്ഞതുപോലെ ജയം ജയിക്കണം, ജയിക്കുന്നവൻ അവകാശമാക്കണം, ജയിക്കുന്നവൻ അവകാശമാക്കുമെന്ന് പറയാതെ എവറിത്തിങ് ഫിനിഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യേശു 7 സമയത്ത് ദൂത് പറഞ്ഞപ്പോ 7 പറഞ്ഞു, ജയിച്ചാലേ ഒരു കാര്യമുള്ളൂ. എന്താണ് നമ്മളെന്ന് പറയാതിരിക്കണേ? കോട്ട കെട്ടി അടച്ചിട്ടിരിക്കുക ഹൃദയത്തിൽ. കോട്ട കെട്ടി, ആ കോട്ടയാണ് പരിശുദ്ധമായി ഇടിച്ചു പൊട്ടിച്ച് കളയുന്നേ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. കാരണം നമുക്ക് ഒരു ജീവനേ ഉള്ളൂ. ഈ ജീവൻ വേറൊരു മനുഷ്യന് വേണ്ടിയോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു 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 സ്ത്രീക്ക് വേണ്ടിയോ യാഗമാക്കാനല്ല ഈ ജീവിതം. ഈ ജീവിതം നമ്മുടെ യേശുവിന് വേണ്ടി യാഗമാക്കാനാണ്. ഹല്ലേലൂയ. ഈ ബൈബിളിൽ പറയുന്ന ഏതെങ്കിലും കാര്യം പറയാത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെങ്കിൽ എന്നെ തിരുത്തുക നിങ്ങൾ. ഹല്ലേലൂയ. തിരുത്താൻ വരുമ്പോ അവർ പറഞ്ഞു, ഇവര് പറഞ്ഞു അക്ഷരം കൊണ്ടുവരരുത്, ആത്മാവിന് ഇന്നാൾ കൊണ്ടുവരണം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീണ്ടും ജനനം അത് പിശാചിനെ ജയിക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. വീണ്ടും അതിന്റെ 23 വാക്യം വായിച്ച് 1 പത്രോസ് 3:23 വീണ്ടും ജനത്തെ കുറിച്ച് വീണ്ടും അവിടെ പറയുന്നു, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് ഓർമ്മ വേണം. ലോർഡ് ഐ ലവ് യു.
ദിവസന് 1:21
ഒന്ന് തിമോത്തി അല്ല, 1 പത്രോസ് 1:23
കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
കെടുന്നതിനല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആ വീണ്ടും ജനനം എപ്പോഴാണ്? 1 യോഹന്നാൻ 5:1 പറയാണ്, ആ ദൈവത്തിനുള്ള ജനനം ഉണ്ടല്ലോ, എപ്പോഴാ സംഭവിക്കുന്നത്? യേശുവിനെ ദൈവം എന്ന് വിശ്വസിക്കുമ്പോഴല്ല, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ ആ ജനനം നടക്കുന്ന. വായിച്ചേ, എടുക്കുമ്പോ വായിച്ചേ, 1 യോഹന്നാൻ 5:1
യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു.
അപ്പൊ എപ്പോഴാ ദൈവം ജനിക്കുന്നേ? എപ്പോഴാ ദൈവം ജനിക്കുന്നത്? യേശുവിനെ ക്രിസ്തു എന്ന, ക്രിസ്തു എന്നിട്ട് വാക്കിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ, മിശിഹ. നീ വന്നിനായവന്റെ പുത്രനായ മിശിഹയാകുന്നുവോ? ഹല്ലേലൂയ. അപ്പോ ഒരുവൻ വീണ്ടും ജനിക്കുന്നത് യേശുവിനെ ദൈവം എന്ന് വിശ്വസിക്കുമ്പോഴല്ല, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. യേശുവിനെ ആരാണ് അയച്ചത്? യേശുവിനെ അയച്ചത് പിതാവായ ദൈവം. യേശുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചാക്കിയതിന്റെ ഉദ്ദേശം, യേശുവിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തിന് കീഴിലുള്ള ജനത്തെ, പിശാചിന്റെ കീഴിൽപ്പെട്ടുപോയ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് അവർക്ക് പുത്രത്വം കൊടുക്കേണ്ടതിനത്രേ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇതുകൊണ്ടാണ് യേശു തന്നെ ആരാധിക്കാൻ പറയാ, തന്നെ അനുഗമിക്കാൻ പറഞ്ഞത്. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്നു, കലപ്പയ്ക്ക് കൈവച്ചു. ഇനി പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവരാജനെ കൊള്ളാവുന്നവനല്ല, ഇനി മുൻപോട്ട് തന്നെ തിരിഞ്ഞു പോകണം, മുൻപോട്ട് പോകണം. അതായത് യേശുവിനെ അനുഗമിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വീട്ടുകാരോട് പെർമിഷൻ ചോദിച്ചതിന് വന്നതിന് ശേഷം കർത്താവേ പിന്നെ വന്നതിനെ അനുഗമിക്കാം. അപ്പൊ അനുഗമനം നമുക്ക് താല്പര്യമില്ല. പക്ഷെ യേശു 22 സുവിശേഷത്തോടെ മാത്രം പറയുന്നത് എന്നെ അനുഗമിക്കാം, എന്നെ അനുഗമിക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ അനുഗമിക്കുമ്പോ എന്താ പറ്റുന്നത്? ആ വിതച്ച വിത്ത് യേശു രക്ഷനായി സ്വീകരിക്കുമ്പോൾ നമുക്ക് അധികാരം കിട്ടി. എന്തിനുള്ള അധികാരം? യേശുവിനെ ദൈവത്തിനായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് അധികാരം കിട്ടി. ഇതാണ് ദൈവം ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമായിട്ടുള്ളത്. ഇതാണ് യോഹന്നാൻ 1:1 പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്ന അവർക്ക് ദൈവ മക്കളാകാൻ അധികാരം കിട്ടി. സീഡ് കിട്ടി, സീഡ്, സീഡ്. ഹല്ലേലൂയ. വീണ്ടും ജനത്തിന്റെ സീഡ് കിട്ടി. വായിച്ചേ, 1 യോഹന്നാൻ 1:1.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു.
ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടി? യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോ യേശുവിനെ ദൈവപുത്രനായി താൻ അംഗീകരിച്ചപ്പോ തനിക്ക് എന്നാ കിട്ടി? തനിക്കും ഒരു ദൈവപുത്രനാകാനുള്ള അധികാരം കിട്ടി. ഇനി അധികാരം ഉപയോഗിക്കണ്ടേ? അധികാരം കലപ്പയ്ക്ക് കൈവച്ചു. ഇനി പിൻപിലേക്ക് തിരിയരുത്, മുമ്പോട്ട് പൊക്കോളണം. കലപ്പയ്ക്ക് കൈവച്ചാൽ എവർക്കും തിരിച്ചു കൊയ്ത്തല്ല. കലപ്പയ്ക്ക് കൈവച്ചാൽ പിന്നെ എന്താ നടക്കണെന്ന് അറിയാമോ? കലപ്പയ്ക്ക് കൈവച്ചാൽ പിന്നെ അധ്വാനം തുടങ്ങുക. യേശുവിനെ അനുഗമിക്കുന്നത് ഒരു അധ്വാനം തന്നെയാ, ഒരു അധ്വാനം തന്നെയാ. സ്വന്തം സ്വയത്തെ ത്യജിച്ച് തന്റെ ക്രൂശമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്ന ഒരു അധ്വാനം തന്നെയാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതോ ഒരു സഹോദരന് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ, ദൈവരാജ്യ സുവിശേഷം അല്ലയോ സഹോദരങ്ങളെ പ്രസംഗിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അവര് പറയാ, അത് തന്നെയാ കൃപയുടെ സുവിശേഷം, ഞങ്ങളതാ പ്രസംഗിക്കുന്നത്. നമ്മൾക്ക് സംഭവം ശരിയാ, അത് തന്നെ കൃപയുടെ സുവിശേഷം. അപ്പൊ രണ്ട് വേറെ വേറെ ഡയറക്ഷനാണ് മാത്രം. അവരുടെ കൃപയുടെ സുവിശേഷം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് എവർത്തിങ് ഫിനിഷ് ആഘോഷിക്കുക പരിപാടി കഴിഞ്ഞു, എവർത്തിങ് ഫിനിഷ്. പക്ഷേ നമ്മുടെ കൃപയുടെ സുവിശേഷം അങ്ങനെയല്ല. യേശു രക്ഷകനായി സ്വീകരിച്ചവരോടെ തുടങ്ങുക, അവരെല്ലാം തീർന്നു, അവർ കലപ്പയ്ക്ക് കൈവച്ച ശേഷം ഓൾറെഡി എവറിത്തിങ് ഫിനിഷ്ഡ്. പക്ഷെ നമ്മൾ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നെ കലപ്പ കൊണ്ട് ഉഴുത് പരിപാടി തുടങ്ങുക. രണ്ട് പേര് കൃപയുടെ സുവിശേഷം തന്നെയാ. ഒരു കൃപയുടെ സുവിശേഷം യേശു രക്ഷകനായി സ്വീകരിച്ച് പുറയിലേക്ക് പോകുന്നു, വേറെ കൃപയുടെ സുവിശേഷം യേശു രക്ഷകനായി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. രണ്ട് വ്യത്യാസം ഉണ്ട്, ഡയറക്ഷൻ രണ്ടും മാറി മാറി. പ്രിയ സഹോദരങ്ങളെ, ചതിക്കപ്പെട്ടത് നമുക്ക് ഈസി വഴി കേൾക്കുമ്പോ ഓ അങ്ങോട്ടേക്ക് പോലെ പോയി ഒന്നും ചെയ്യണ്ടല്ലോ, എവറിതിങ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ല, കലപ്പയ്ക്ക് കൈവച്ചാൽ പിന്നെ പണി ആരംഭിക്കുകയായി. അതിനുശേഷം പുറകിലേക്ക് നോക്കുന്നതല്ല, മുമ്പോട്ടേക്ക് പോക്കോളണം. ഇനി റിവേഴ്സ് ഗിയറിലേക്ക് പോകരുത്, മുമ്പോട്ടേക്ക് പോക്കോളണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുന്ന ആ കാര്യം എന്ന് പറയുന്നത്, തുടർന്ന് യേശുവിനെ അനുഗമിക്കാനാണ് യേശു നമ്മൾ ആവശ്യപ്പെടുന്നത്. അവിടെ ഗ്രോവിംഗ് ദ സീഡ്, ആ സീഡ് വളരുക. എപ്പോഴാണ് സീഡ് വളരുന്നത്? യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് ആ സീഡ് വളരുന്നത്. യേശുവിനെ അനുഗമിക്കുമ്പോൾ ഓരോ സത്യം നാം മനസ്സിലാക്കുമ്പോൾ, സത്യം നാം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യോ, സ്വതന്ത്രമാകും. ഓരോ നിമിഷം സത്യം, ഇപ്പൊ നിങ്ങൾ എന്നെ അറിയുക, സത്യം അറിയുക. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക, സ്വതന്ത്രമാക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഫാദർ, വി താങ്ക് യു. അപ്പോ ഈ ഒരു രംഗം, ഈ സ്വതന്ത്രമാക്കി കഴിഞ്ഞെന്ന് പറ്റും. ഈ സത്യം നമ്മളെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തെ കോട്ടയെ ഇടിച്ച് താഴെയിട്ടു. ഹല്ലേലൂയ. യോഹന്നാൻ 32 നമുക്ക് സ്ഥിരം വായിക്കുന്ന വചനമാണ് അല്ലേ? എടുത്തിങ്ങനെ വായിച്ചു.
സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും.
സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം, പല കോട്ടയ്ക്കുള്ളിലും നമ്മൾ ബന്ധിതനാണ്. പല കോട്ടയ്ക്കുള്ളിലും നമ്മൾ ബന്ധിതരാണ്. ആ സത്യം എന്ന ബുൾഡോസർ ദൈവത്തിന്റെ വചനം കൊണ്ട് ഇടിച്ച് താഴെ ഇടുമ്പോ നമ്മളവിടെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, യേശു ദൈവം യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിൽ മാത്രം കോട്ട കെട്ടി അടയ്ക്കപ്പെട്ട ദൈവജനം, ആ ജനം യേശു ക്രിസ്തുവിനെ എന്തിനാണ് പിതാവ് അയച്ചതെന്നും, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്രയാകണമെന്നും, എന്നാൽ ലക്ഷ്യത്തിലേക്ക് യാത്രയാകാതിരിക്കാൻ വേണ്ടി പിശാച് പല പല ഇതാ ഉപദേശ പെശകുകളും ഇട്ടിട്ട് നമ്മളെ കോട്ട കെട്ടി അടച്ചു എന്നും, എന്താണ് കാര്യം? അവന്റെ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം അവൻ നമ്മളെ ആ ദൈവപുത്രന്മാരെ വെളിപ്പെടാതിരിക്കാൻ തടയുകയാണ് എന്നും ഒക്കെ ഇന്ന് മനസ്സിലായ ജനമുണ്ട്. എന്നാൽ പിശാച് വീണ്ടും ഇതാ കൂട് കെട്ടി അടച്ച ജനങ്ങളും ഉണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പിന്മാറുകയില്ല, ദൈവം തന്റെ കാര്യം സാധിച്ച് തന്നെ ഇരിക്കും. ഓ പ്രിയ സഹോദരങ്ങളെ, ആ ലക്ഷ്യത്തിലേക്ക് ജനത്തെ എത്തിക്കും. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ എന്ന വെളിപ്പാട് 21:7 വാക്യം ജനത്തിന് മനസ്സിലാകാൻ വേണ്ടി ജനത്തിന്റെ ഹൃദയങ്ങൾ ദൈവാത്മാവ് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ജനത്തിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തെ തുറക്കപ്പെടട്ടെ. അല്ലെ, ദുഷ്ടൻ അടച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുനാഥന് മാറിപ്പോകട്ടെ. സത്യം ജനം അറിയട്ടെ. ദൈവം അവരിൽ ജീവിക്കട്ടെ. അവരുടെ ദൈവം വെളിപ്പെടട്ടെ. ക്രിസ്തുവിനുടെ ദൈവം വെളിപ്പെട്ടതുപോലെ അവരുടെ ദൈവം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എതിർക്കുന്ന ശക്തികൾ പിശാച് താഴെ വീഴട്ടെ. അവന്റെ പ്രവൃത്തിയിൽ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. പ്രിയസഹോദരേ, അപ്പൊ ഇവിടുത്തെ രണ്ട് സ്റ്റെപ്പുകളാണ്, രണ്ട് സ്റ്റെപ്പുകൾ ദൈവപുത്രന്മാരായി നാം ജയം പ്രാപിക്കാനുള്ള രണ്ട് സ്റ്റെപ്പുകളാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. അതിന്റെ 9-11 വാക്യങ്ങളിൽ രണ്ട് സ്റ്റെപ്പുകൾ കാണാം. പിശാചിനെ ജയിച്ച കൂട്ടരുടെ രണ്ട് സ്റ്റെപ്പുകൾ, അതിലൊന്നാണ് വീണ്ടും ജനനം, യേശുവിന്റെ രക്തത്താൽ ഉള്ള ജയം. രണ്ടാമത്തതാണ് തങ്ങളുടെ സാക്ഷ്യ വചനത്താലുള്ള ജയം. ഈ രണ്ട് ജയം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓ ലോർഡ്, ഐ ലവ് യു, വി താങ്ക് യു. വായിച്ചു.
ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു.
ശ്രദ്ധിച്ച് നിങ്ങൾ ആ വാക്ക് കേട്ടോ. പിശാചിന്റെ ഡ്യൂട്ടി എന്താ? ഒന്നിട്ട് വായിച്ചേ. ഇവര് യേശുവിന്റെ ഡ്യൂട്ടി ഇപ്പൊ കേട്ടല്ലേ, പിശാചിന്റെ ഡ്യൂട്ടി കേട്ടേ.
ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന
പിശാച്, ആ പിശാചിന്റെ ഡ്യൂട്ടി എന്താ? അടുത്ത ആളോട് പറ അവന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞേ. ഇത്ര നേരം യേശുവിന്റെ ഡ്യൂട്ടി അല്ലേ കേട്ടെ. ആ ഭൂതലത്തെ മുഴുവൻ തിരിച്ചു കളയ. കോട്ടയത്തെ മാത്രമല്ല, കേരളത്തെ മാത്രമല്ല, ഭൂതലത്തെ മുഴുവൻ തിരിച്ചു കളയുന്ന പിശാച്. അവൻ തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ്. മനുഷ്യഹൃദയത്തിൽ തെറ്റായ കോട്ടകൾ കെട്ടി വചനത്തിന്റെ ദിശയിൽ നിന്ന് മാറ്റിവിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തെറ്റിച്ച് കളയുന്നു. അപ്പൊ യേശുവിന്റെ ഡ്യൂട്ടി എന്താണ്? പിശാചിന്റെ കീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ച് അവരെ ദൈവപുത്രന്മാരാക്കി വെളിപ്പെടുത്തുക. അപ്പൊ രണ്ടുപേരുടെ ഡ്യൂട്ടി രണ്ടും രണ്ടാണ്. ഒരാൾ തെറ്റിക്കുക, ഒരാൾക്ക് തെറ്റിക്കുക, മറ്റേക്ക് മനുഷ്യരെ ദൈവപുത്രന്മാരാക്കി വെളിപ്പെടുത്തുക. താഴേക്ക് വായിക്കും.
അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ,
നമ്മുടെ യാത്ര കേട്ടോ, ഇതിനു വേണ്ടിയാണ് നമ്മുടെ യാത്ര. ദൈവം ഭൂമിയെ വാഴുന്ന ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ഭൂമിയെ വാഴുന്ന ആ സംഭവത്തിലേക്കാണ് നമ്മുടെ യാത്ര. താഴേക്ക്
നമ്മുടെ സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല.
അവർ പിശാചിനെ എങ്ങനെ ജയിച്ചേ? പിശാചിനെ എങ്ങനെ ജയിച്ചേ? രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് സ്റ്റെപ്പാണ്. ഒന്ന് വീണ്ടും ജനനം, യേശുക്രിസ്തു രക്തത്താലുള്ള വീണ്ടും ജനനമാണ് ഒന്ന്. രണ്ട്, തങ്ങളുടെ സാക്ഷ്യവചനം. അതെന്താണ്? യേശുവിനെ അനുഗമനം. യേശുക്രിസ്തുവിനെ അനുഗമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യേശുവോട് അവർ പഠിച്ചു, ആ സത്യം അവരെ സ്വതന്ത്രമാക്കി. തുടർന്ന് ആ സത്യവചനം അവരുടെ ജീവിതത്തോടെ സാക്ഷ്യമായി. ദൈവം അവരോട് വെളിപ്പെട്ടു, ദൈവം അവരോട് വെളിപ്പെട്ടു. അതായത് അവർ ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു, അവരുടെ ദൈവം വസിച്ച് അവരിലൂടെ വെളിപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് പിശാചി പരാജയപ്പെടുന്നത്. ഒന്ന്, സീഡ് വാങ്ങുക. യേശു, യോഹന്നാൻ 1:12, യേശുവിനെ കൈക്കൊള്ളുന്ന ആ വിശ്വസിച്ച് അവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം കൊടുത്തു. മനസ്സിലായോ? തുടർന്ന് രണ്ട്, ആ യേശുവിനെ അനുഗമിക്കുക. ഇതുകൊണ്ടാണ് യേശു 22 പറഞ്ഞത്, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. അതിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ബൈബിളില്. സുവിശേഷത്തിൽ മാത്രം ഡയറക്റ്റ് നമുക്ക് അത്രയും കാണാൻ പറ്റും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ കേട്ടത്? യേശു തന്റെ ജീവിതകാലത്ത് ഒരു പ്രാവശ്യം പോലും തന്നെ ആരാധിക്കാൻ പറയാതെ 22 യേശു തന്നെ അനുഗമിക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, തന്റെ നിയോഗമായിരുന്നു. തന്റെ പിതാവ് വായിച്ച് നിയോഗിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാ, ആരാധന സ്വീകരിപ്പിക്കാനല്ല തന്നെ ഇങ്ങോട്ട് വിട്ടത്. പകരം ഈ പിശാചിന്റെ കീഴിൽ പെട്ടുപോയ ജനത്തെ, ആ പിശാചിന്റെ കീഴിൽ ആയിരിക്കുന്ന ലോകത്തിൽ നിന്ന് വിടുവിച്ച് അവരെ ദൈവപുത്രന്മാരാക്കി വെളിപ്പെടുത്താൻ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. എന്തിനു വേണ്ടിയാണ്? ഈ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ ജോലി എന്താ നമുക്ക് കേട്ടല്ലോ, പിശാചിന്റെ ജോലി എന്താന്ന് നമുക്ക് കേട്ടല്ലോ, നമ്മുടെ ജോലി എന്താന്ന് അറിഞ്ഞു ആരാധിക്കുക, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിശ്വാസം, ഇനി എന്താ പാസ്റ്റർ ചെയ്യേണ്ടത്, ഇനി എന്താ അച്ഛാ ചെയ്യേണ്ടത്, ആരാധിക്കുക, ആരാധിക്കുക, ആരാധിക്കുക. ആരാധന ഒതുങ്ങിപ്പോലെ മക്കളെ, അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ ഓരോ നിമിഷം അനുഗമിക്കുക, എന്നിട്ട് ദൈവപുത്രന്മാരായി വിളിക്കുക. ഇത് തന്നെ ഒരു ആരാധനയല്ലേ? യേശുവിനെ അനുഗമിക്കുന്ന തന്നെ ഒരു ആരാധനയല്ലേ? കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ദൈവത്തെ ദൈവമായി നമ്മൾ ആരാധിക്കുന്നതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിനെ നമ്മൾ കർത്താവായി പിതാവിന്റെ കൽപ്പനയായി ബഹുമാനിക്കുന്നത് പോലെ തന്നെ, പ്രിയ സഹോദരങ്ങളെ, അത് ചെയ്യുമ്പോൾ തന്നെ നാം യേശുവിനെ അനുസരിക്കുവാൻ, ദൈവം തലയായ യേശുവിനെ അനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. ആ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി വെളിപ്പെടുകയാണ് എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഇന്ന് സ്വർഗത്തിൽ നമ്മളോട് പറയാനുള്ള സന്ദേശം. എന്താണ് യേശുവിന്റെ ഡ്യൂട്ടി എന്താന്ന് മനസ്സിലാക്കുക, അതിന്റെ അതനുസരിച്ച് അതിൽ നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് മനസ്സിലാക്കുക, അത് ചെയ്യുക. യേശുവിന്റെ ഡ്യൂട്ടി പിശാചിന്റെ തകർത്ത് നമ്മളെ ദൈവപുത്രന്മാരാക്കി വെളിപ്പെടുത്തുക. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. പിശാചിന്റെ ഡ്യൂട്ടി അതിനെ തടയാൻ തക്കവണ്ണം എന്തൊക്കെ ദുരുപദേശങ്ങളും തെറ്റായ കാര്യങ്ങളും വിട്ട് മനുഷ്യ ഹൃദയത്തിൽ കോട്ടകളെ കെട്ടി അവരെ അടച്ചിട്ട്, നമ്മുടെ ഡ്യൂട്ടി പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ്, പിശാചിനെ തോൽക്കാതെ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവം യേശുവിനെ എന്തിനായിട്ടാണ് അയച്ചത്, ആ യേശുവിനെ അയച്ച ആ ഉദ്ദേശം മനസ്സിലാക്കി, തുടർന്ന് യേശുവിനെ അനുസരിക്കുക, യേശുവിനെ അനുഗമിക്കുക, ദൈവപുത്രന്മാരായി വെളിപ്പെടുക, അതുവഴി ജയം പ്രാപിച്ച് ദൈവം ഒരുക്കിയ നിത്യ അവകാശമാക്കി കടക്കുക. ദൈവം ഈ സന്ദേശത്താൽ നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കേട്ട വചനത്തിന് മുമ്പാണ് നമുക്ക് നമ്മളെ പരിശോധിക്കാം. യേശുവിനെ അനുഗമിപ്പാൻ ബൈബിൾ നമുക്ക് ആഹ്വാനം തരും. ബൈബിൾ എന്ത് പ്രാധാന്യം പ്രയോറിറ്റി അതിന് കൊടുത്തിരിക്കുന്നു, അതേ പ്രയോറിറ്റി തന്നെ നമ്മൾ അതിന് കൊടുക്കും. ആ സമയം തന്നെ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കുവാനുള്ള പിതാവിന്റെ കൽപ്പന അനുസരിച്ച് ക്രിസ്തു നമ്മുടെ തലയാണ്, നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനെ അനുസരിച്ചു ക്രിസ്തുവിലൂടെ പിതാവുമായി ഒന്നായിത്തീരുക. രക്ഷയുടെ അനുഭവം കഴിഞ്ഞ് പിൻപിലേക്ക് തിരിഞ്ഞ് പോകുന്നവനെയല്ല വേണ്ടത്, പകരം യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിത്വത്തെയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അതിലൂടെയാണ് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും ഒരു വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുന്നത്. പഴയ ഹൃദയം മാറി പുതിയ ഹൃദയം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. താങ്ക് യു ഡാഡി, അങ്ങയുടെ സാന്നിധ്യനായി ഓ ലോർഡ്. എല്ലാം ദുഷ്ടൻ കഴിഞ്ഞ കാലങ്ങളിൽ കെട്ടിയിരുന്ന കോട്ടകളെ മനുഷ്യഹൃദയത്തിൽ ഇടിച്ച് തകർത്ത് ദൈവമകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട എരിഹോ കോട്ടയിൽ അടച്ചിട്ടിരുന്നത് പോലെ ഈ നാളുകളിൽ ദൈവത്തിന്റെ കൽപ്പനയാലുള്ള ആർപ്പുവിളി മനുഷ്യഹൃദയത്തിൽ പിശാച് വർഷങ്ങളായി കെട്ടിയിരുന്ന കോട്ടകളെ ഇടിച്ച് തകർത്ത് മത്തായി 24:14 ദൈവവചനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഈ വചനപ്രകാരം സ്വർഗീയ പിതാവ് ഞങ്ങളോടുകൂടെ മനുഷ്യരോടുകൂടെ താമസിക്കാൻ വരുന്നു, ഭൂമിയെ വാഴുവാൻ വരുന്നു. അതിനുവേണ്ടി ക്രിസ്തുവിനാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ഈ നാളുകളിൽ മനുഷ്യരെയും തുടർന്ന് ഭൂമിയെയും ഒരുക്കുന്നു എന്ന സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങളെ ഒരുങ്ങുവാൻ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഞങ്ങളെല്ലാം പലതിനും കുറവുകളുള്ളവരാണ്. നിങ്ങൾ കുറവില്ലാത്ത അങ്ങടോമനപുത്രനായ ക്രിസ്തു ഞങ്ങളുടെ തലയായി ഉള്ളതിനാൽ ആ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് അങ്ങ് ഞങ്ങളെ വളർത്തിയെടുക്കുകയാണ്. അങ്ങ് ഞങ്ങളിൽ എന്താഗ്രഹിക്കുന്നു അതിനായി ഇതാ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. ഈ ജനത്തെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്നേഹം അഗാപ്പയെ ഞങ്ങളുടെ കൊടിയായി നിന്നുകൊണ്ട് അങ്ങേ മറ്റുള്ളവർക്ക് വിളിച്ചു കാണിപ്പാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ബഹുമാനിച്ചുകൊണ്ട് ഓരോരുത്തർക്കും യോഗ്യമായത് ചെയ്തുകൊണ്ടും അതിലെല്ലാം ഉപരി അങ്ങേ അനുസരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒരാവശ്യങ്ങളെല്ലാം കൂട്ടായിരിക്കണമേ. രോഗികളായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ അത് സൗഖ്യമാക്കണമേ. അങ്ങയുടെ അടിപ്രായമുള്ള സൗഖ്യമുള്ള ജീവിതത്തിൽ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാന കുഞ്ഞുള്ള ഹൃദയങ്ങൾ കരുതുകയാണ്, പകരുകയാണ്, കൽപ്പിക്കുകയാണ്. ദുഷ്ടനോട് കൽപ്പിക്കുന്നു വഴിമാറ്, നിന്റെ സാമ്രാജ്യമല്ല ഇത്, ദൈവത്തിന്റെ സാമ്രാജ്യമാണ്. നീ മക്കളുടെ ഹൃദയങ്ങളെ കെട്ടിവച്ച കോട്ടകൾ യേശുവിന്റെ നാമത്തെ എടിഞ്ഞു പോരട്ടെ, തകർന്നു പോകട്ടെ. ദൈവത്തിന്റെ ഇഷ്ടത്താൽ ഈ കുഞ്ഞിന്റെ ഹൃദയം നിറയട്ടെ. ആകയാൽ ബുദ്ധിഹീനരാകാൻ ദൈവ ഇഷ്ടമിന് തിരിച്ചറിയുവാൻ എഫേസ്യ സഭയ്ക്ക് കൊടുത്ത ആജ്ഞ ഞങ്ങളെല്ലാം ഒരുമിച്ച് സ്വീകരിക്കുന്നു. ജനത്തെ അതിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, എതിർക്കുന്ന മക്കളെ അങ്ങടെ കരങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന എന്തെന്ന് ആരും അറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ നല്ല പിതാവ്. അവർ സത്യം മനസ്സിലാക്കി ക്രിസ്തുവിൽ അംഗമായി ഒന്നായി തീരുവാൻ അവരെയൊക്കെ സഹായിക്കണമേ. അവർ അത്ഭുതകരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വം ഇളങ്ങി തരികയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവജനമേ, പിശാചിന്റെ കോട്ടകൾക്കുള്ളിൽ കയറി, മനുഷ്യ ഹൃദയത്തിൽ പിശാച് കെട്ടിവെച്ച കോട്ടകൾക്കുള്ളിൽ കയറി, ആ കോട്ടകളെ ദൈവം തന്റെ സത്യത്താൽ വചനത്താൽ ഇടിച്ച് താഴെയിടുന്ന രംഗമാണ് ഈ നാളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ഇതൊരു ആത്മീക യുദ്ധമാണ്. യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ദൈവപുത്രന്മാരെ വെളിപ്പെടുത്തുവാൻ, അങ്ങനെ ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നാക്കി മാറ്റി. ഒന്ന് യോഹന്നാൻ 5:20 പറയുന്നത് പോലെ, ദിസ് ഈസ് ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരികയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അനുഗ്രഹം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മറ്റൊരു ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.